Praise the Lord. Hallelujah. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കുകയാണ്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവത്തിന്റെ മക്കളായ കുഞ്ഞുങ്ങളായ നമുക്ക് ദൈവം തന്ന നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ സ്നേഹനിധിയായ ദൈവത്തിന്റെ മുമ്പാകെ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ചിന്തകൾ നമ്മളെ വലിച്ചു താഴേക്ക് താഴ്ത്തുമ്പോൾ, ആ സ്നേഹനിധിയായ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അത് എത്രയോ ആനന്ദമായി, എത്രയോ സന്തോഷമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ തൊട്ട് മുമ്പ് പാടിയതുപോലെ നമുക്കും കാത്തിരിക്കുന്ന ആ ദൈവത്തെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് നമുക്കും ഈ വിശുദ്ധ ദിവസം, ഈ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. അതിന് തക്കവണ്ണമുള്ള ഒരു സന്ദേശം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് സമർപ്പിക്കാം. വചനത്തിനായി നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അപ്പനല്ല, അമ്മയല്ല, മക്കളല്ല, മറ്റാരുമല്ല, എനിക്കായി കാത്തിരിക്കുന്ന സ്നേഹനിധിയാം ദൈവമുണ്ടേ, സ്നേഹനിധിയാം ദൈവമുണ്ടേ. അപ്പനല്ല, അമ്മയല്ല, മക്കളല്ല, മറ്റാരുമല്ല, എനിക്കായി കാത്തിരിക്കുന്ന സ്നേഹനിധിയാം ദൈവമുണ്ടേ. സ്നേഹം വിതുമ്പും ജീവൻ തുളുമ്പും, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ആത്മനദിയിൽ വളർത്തിയിടുന്ന കാത്തിരിക്കുന്ന എൻ ദൈവമുണ്ടേ, കാത്തിരിക്കുന്ന എൻ ദൈവമുണ്ടേ. ഹല്ലേലൂയ. ആ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ കർത്താവിന് ഇന്ന് നമ്മളോട് പറയാനുള്ള ചിന്തകൾക്കായി, കർത്താവേ എന്റെ ഹൃദയം തുറക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് കർത്താവിന് ഈ തിരുവത്താഴ്ച ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ നമ്മോട് പറയാനുള്ളത്, സന്ദേശം എന്ന് പറയുന്നത്, ദി അൺപ്രഡിക്റ്റബിൾ ആൻഡ് അമേസിംഗ് ലൈഫ് ഓഫ് സൺസ് ഓഫ് ഗോഡ്. ഒരു മുൻകൂട്ടി പറയാൻ കഴിയാത്ത അത്ഭുതകരമായ ഒരു ജീവിതമാണ് ദൈവപുത്രന്മാരുടെ ജീവിതം. കാരണം അത് ദൈവത്തോടൊപ്പമുള്ള ജീവിതം. ദൈവത്തോടൊപ്പമുള്ള ഈ ജീവിതത്തിൽ ദൈവപുത്രന്മാരെ സംബന്ധിച്ച്, മനുഷ്യപുത്രന്മാരെ പോലെയല്ല, മനുഷ്യപുത്രന്മാർ അവരുടെ സ്വയത്തിൽ തീരുമാനിച്ച് ശരീരത്തെ ഉപയോഗിക്കുന്നു. ദൈവപുത്രന്മാർ അവരുടെ സ്വയത്തിൽ നിന്ന് ജീവിക്കുന്നില്ല. അവരവരുടെ സ്വയത്തെ ത്യജിച്ച് അവരുടെ ഉള്ളിലെ ദൈവപുത്രനായ, അവർ ക്രിസ്തുവുമായി ഒന്നായി ചേർന്നിരിക്കുന്ന ആ ദൈവപുത്രനെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. ആ ദൈവപുത്രൻ പ്രവർത്തിക്കുമ്പോൾ ഇവൻ ഈ മനുഷ്യന് പോലും, അവന്റെ സോളിന് പോലും പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയത്തില്ല, ഞാൻ അടുത്ത എന്താണ് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടത്തില്ല. ആ വ്യക്തിക്കും മാത്രമല്ല, അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ആ വ്യക്തിക്കും മാത്രമല്ല, പിശാചിനോ ലോകത്തിനോ അതുവരെ ഒന്നും മനസ്സിലാകത്തില്ല. ഒരു അത്ഭുതകരമായ പ്രവർത്തന രീതിയാണത്. ഈ പ്രവർത്തന രീതിയാണ് കർത്താവ് യേശു കാൽവരിയിൽ നിവർത്തിച്ചത്. തിരുവത്താഴ ശുശ്രൂഷയുമായി നമ്മൾ അതിനെയാണ് ഒന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് പാസ്റ്റർ സിബി ഒരു സംശയം ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തില് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ആ കാര്യം ഇങ്ങനെയാണ്, കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു രംഗമുണ്ട്. ദാ ഞാന് നിങ്ങളുടെ അടുക്കൽ നിന്ന് പോവുകയാണ്, പക്ഷെ ഞാൻ തിരിച്ചു വരും. ആ തിരിച്ചു വരുമ്പോ നിങ്ങൾ ഈ സുവിശേഷ പ്രവൃത്തിയിൽ ഇസ്രായേൽ പട്ടണം എല്ലാം എത്തിയിട്ടുണ്ടാകത്തില്ല. അതെന്താണ്? കാരണം നമ്മുടെ ചിന്തയിൽ കർത്താവ് യേശു ഇതുവരെ വന്നിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞത് ഞാൻ തിരിച്ചു വരുമ്പോ നിങ്ങൾ ഇസ്രായേൽ പട്ടണം മുഴുവനും ഓടി എത്തിയിട്ടുണ്ടാകത്തില്ല. അതെന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണത്! കാരണം നമുക്കിത് മനസ്സിലാകാത്ത, നമ്മൾ ഈ ലോകത്തിന്റെ അനുരൂപതയിലുള്ള ക്രിസ്ത്യാനിത്വത്തിൽ ഓടുന്നതുകൊണ്ടാണ്. നമ്മൾ ആ ആത്മമണ്ഡലം, അദൃശ്യമായ ദൈവരാജ്യത്തെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടും, അതിനെക്കുറിച്ച് ആരെങ്കിലും പഠിപ്പിച്ചാൽ നമുക്ക് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും, ആ പഠിപ്പിക്കുന്നവർ അത് നിർത്തിയിട്ട് നമുക്ക് താല്പര്യമുള്ളതിലേക്ക് തിരിയും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കത് മനസ്സിലാകാതെ, ദൈവം വെളിപ്പെടുത്തരാതെ ഇതൊന്നും മനസ്സിലാകത്തുമില്ല. അപ്പോ വാസ്തവത്തിൽ അവിടെ എന്താണ് നടന്നത്? ആ വാക്ക് നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ കഴിയുമോ നോക്കട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു. ഇതാ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 23-ാം വാക്യമാണ്. അവിടെ കർത്താവ് പറയുന്നൊരു കാര്യം, എന്നാൽ ഒരു പട്ടണത്തെ നിങ്ങൾ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുക. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും. അപ്പൊ ഈ സുവിശേഷീകരണ യാത്രയിൽ ഞാൻ പോവുകയാണ്, പക്ഷെ ഞാൻ തിരികെ വരും. അപ്പൊ ഞാൻ തിരികെ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണം മുഴുവനും സഞ്ചരിച്ച് തീരുകയില്ല. ഒരു അമേസിംഗ് സ്റ്റേറ്റ്മെന്റാ. ഞാൻ എവിടെ നിന്ന് പോവാ നീ പറയണേ? പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കണം. നമ്മൾ ദൈവം, നിങ്ങൾ ഇതിനു മുമ്പ് ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലോ ഓഫ് ദ സ്പിരിറ്റിന്റെ 9 ആണെന്ന് തോന്നി, 8 or 9 അതിനാണ് ചിന്തിക്കുന്നു. ആദം എന്ന് പറയുന്നത് ദൈവപുത്രനും ആയിരുന്നു മനുഷ്യപുത്രനുമായിരുന്നു. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം ഏറ്റവും അവസാന വാക്യം പറയുന്നു, ആദം ദൈവത്തിന്റെ മകൻ. അപ്പോൾ തന്നെ ആദം മനുഷ്യനുമായിരുന്നു. അപ്പോ നമ്മളെ ദൈവം ഉണ്ടാക്കിയത് രണ്ട് അസ്തിത്വങ്ങൾ കൂടിയാണ്. നമ്മളെ ഉണ്ടാക്കിയപ്പോൾ രണ്ട് ജീവൻ ഉണ്ടായിരുന്നു. രണ്ട് ജീവൻ, ആ ജീവൻ രണ്ട് ജീവനാണ്. ഒന്ന് സോയേ, മറ്റൊന്ന് സൂക്കേ. സോയേ എന്ന് പറയുന്നത് ഗ്രീക്കിലെ വേർഡാണ്, അതിന് എബ്രായ വേർഡ് വേറെ ഉണ്ട്. എബ്രായ വേർഡ് ചെയ് ആൻഡ് നെഫെഷ്. എന്നാൽ ചെയ് എന്ന് പറയുന്നത് ദൈവപുത്രന്മാരുടെ ജീവനാണ്. അതിനാണ് ഗ്രീക്ക് ഭാഷയിൽ സോയേ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് രക്തത്തിലുള്ള ജീവനുണ്ട്. അതാണ് ലേവ്യ പനിയന്റെ വരുന്നി പറയുന്നത്, ശരീരത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ആകുന്നത്. അതാണ് ഡോക്ടർമാർക്ക് അറിയത്തുള്ളൂ. അത് സൂക്കേ എന്നാണ് അറിയപ്പെടുന്നത് ഗ്രീക്കിൽ, മറ്റത് നെഫെഷ് എബ്രായ ഭാഷയിൽ. അപ്പോൾ രണ്ട് ജീവൻ നമുക്കുണ്ട്. എന്നാൽ മനുഷ്യൻ ആദം പാപം ചെയ്തപ്പോൾ ആദത്തിന് നഷ്ടപ്പെട്ടത് ചെയ് അല്ലെങ്കിൽ സ്വയാണ്. ദൈവിക ജീവനാണ് നഷ്ടപ്പെട്ടത്. പിന്നെ ആ മരണം ശാരീരിക ജീവനത്തിലേക്ക്, രക്തത്തിലേക്ക് കൂടെ വ്യാപരിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചാൽ ആ മരണം ആ വ്യക്തിയുടെ ഉള്ളിൽ, ശരീരത്തിലെ മരണം കൂടി പൂർത്തിയാവുന്നു. പിന്നെ സോള് 2-ാം മരണത്തിനായി റിസർവായി കിടക്കുന്നു പാപിയുടെ ജീവിതത്തിൽ. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ കർത്താവ് പറഞ്ഞ കാര്യം നിങ്ങൾ ഈ രണ്ട് അസ്തിത്വം മനസ്സിലാക്കുക. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, കർത്താവ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു, എന്നിട്ട് ഈ മനുഷ്യരുടെ മുമ്പിൽ ജീവിച്ചു. ഇതാ മനുഷ്യരാണ്, മനുഷ്യരുടെ മുമ്പിൽ ജീവിച്ചു. തന്റെ കാൽവരി ക്രൂശിലെ മരണത്തോടെ ഈ മനുഷ്യർക്ക് എന്തിനുള്ള അധികാരം കൊടുത്തെന്നറിയാമോ? ഇവരെ പുതിയ സൃഷ്ടികളാക്കി, ദൈവപുത്രന്മാരാക്കി സൃഷ്ടിച്ചു. അങ്ങനെ ഇവരുടെ ആദത്തിൽ അനുസരണക്കേട് മൂലം മരണമടഞ്ഞ മണ്ഡലത്തെ കർത്താവ് എന്ത് ചെയ്തു? ഇവിടെ വീണ്ടും ജനിപ്പിച്ചു, അല്ലെങ്കിൽ ആ കാൽവരിയിൽ പുതിയതായി സൃഷ്ടിച്ചു. നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ആ സൃഷ്ടിപ്പിൽ നമ്മൾ വീണ്ടും ജനിച്ചു. അപ്പോ ഇതുകൊണ്ടാണ് യോഹന്നാൻ ഒന്നിന്റെ പതനി പറയുന്നത്, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈകൊണ്ട്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, എല്ലാ മനുഷ്യപുത്രന്മാർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കിട്ടി. അപ്പൊ മനുഷ്യപുത്രന്മാർക്ക് ദൈവപുത്രന്മാരെ അധികാരം കിട്ടി. അപ്പോ ഇനിയുള്ള കേസ് എന്ന് പറയുന്നത്, ഈ മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരെ, മനുഷ്യപുത്രന്മാരെ ശരീരത്തിലൂടെ കാണാം, ദൈവപുത്രന്മാരെ ആത്മാവിലുള്ളവരെ കാണാൻ പറ്റത്തില്ല. അപ്പൊ യേശു പറയാണ്, ഞാൻ നിങ്ങളുടെ മധ്യയിൽ നിന്ന് പോകാൻ പോവാണ്, പക്ഷേ എങ്ങോട്ടൊക്കെ ഞാൻ പോകുന്നേ, ഞാൻ ഇനി പോകുന്നത് ആത്മമണ്ഡലത്തിലേക്കാണ്. ഇനി ശരീരത്തിന്റെ പൊമ്പിലുള്ള ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോ ഈ ഒരു തലം ഇതാ സൂമിൽ കാണുന്നവർക്ക്, ഞാൻ പെട്ടെന്ന് വരച്ച ചിത്രം, ഇന്നലെ എനിക്ക് തോന്നുന്നു രണ്ടര ആയെന്ന് തോന്നുന്നു, രണ്ടര ഞാൻ കണ്ടുപോയപ്പോ കർത്താവ് ആ ചിത്രം തന്നു. പെട്ടെന്ന് ഞാൻ അങ്ങ് വരച്ചിട്ടു, അതിന്റെ ഫുൾനെസ് ഒന്നും ഉണ്ടാകത്തില്ല, ചിലപ്പോൾ എറേസ് ഒക്കെ അവിടെ ഇവിടെയും കാണും. ഇതാ നിങ്ങൾക്ക് കാണാം, കറുത്ത, സോറി ഫേസ്ബുക്കിൽ ഉള്ളവർക്ക് അതിന്റെ പിക്ചർ എടുക്കാൻ സമയം കിട്ടിയില്ല. ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കാണാം ഈ കറുത്ത, ഇത് കണ്ടോ, ഈ കറുത്ത കുറച്ച് രൂപങ്ങൾ, ഇത് സൺസ് ഓഫ് മെൻ ആണ്, മനുഷ്യപുത്രന്മാർ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ താഴെ, മനുഷ്യപുത്രന്മാർ. ഓ ലോർഡ് ഐ ലവ് യു. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയി കാണിച്ചു തരാൻ നോക്കട്ടെ. ഓ ലോർഡ് ഐ ലവ് യു. ഇതാ ഈ കാണുന്നത് മനുഷ്യപുത്രന്മാരാണ്. ഈ മനുഷ്യപുത്രന്മാരുടെ മുമ്പിലായിരുന്ന കർത്താവും ഇതേപോലെ തന്നെ ജഡരക്തമുള്ളവനായി, ദൈവവും മക്കൾ ജഡരക്തരുടെ കൂടെ ഉള്ളവനാകിയാൽ അവനും അതേപോലെ ജഡരക്തരുടെ കൂടെ ഉള്ളവനായി ഇറങ്ങി വന്നത്. എന്നിട്ട് ഇതാ 33.5 വർഷം ഇവിടെ ജീവിച്ചു, മനുഷ്യരുടെ മുമ്പിൽ ജീവിച്ചു. പിന്നെ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇതാ ഞാൻ പോവുകയാണ്, ഞാൻ പോയാലും നിങ്ങളുടെ അടുക്കൽ ഞാൻ മടങ്ങി വരും, മടങ്ങി വന്ന് പിന്നെ ഞാൻ നിങ്ങളോടുകൂടെ ശുശ്രൂഷയിൽ ഞാനും ഉണ്ടാവും. അതായത് നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തിൽ മനുഷ്യ മക്കൾ പുത്രന്മാരുടെ അടുത്ത് ഞാൻ പോകുന്നുള്ളൂ, പക്ഷേ ഞാൻ വരുന്നത് നേരെ ആത്മമണ്ഡലത്തിൽ. നിങ്ങൾ ദൈവപുത്രന്മാരായില്ലേ, അവിടെ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാനും നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ വരുവോളോ നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ മുഴുവനും ശുശ്രൂഷ തികച്ചിട്ടുണ്ടാകത്തില്ല. അപ്പോ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഇതാ ഇവിടെ മനുഷ്യരുടെ ഈ കറുത്ത രൂപം കണ്ടോ, അവിടെ അടുത്തുനിന്ന് പോയി നേരെ ഇതാ ഈ പച്ച രൂപങ്ങൾ കണ്ടോ, പച്ച മനുഷ്യരെ കണ്ടോ, അവരെ അടുക്കൽ വന്നു. ഇതാ ഇന്ന് യേശു ജീവനോടെ നമ്മളോട് കൂടെ ഉണ്ട്. നമ്മളെപ്പോലെ ഈ ശരീരത്തിലെ പോലെ മരിക്കുന്ന ജീവനായിട്ടല്ല, പകരം നമ്മൾ ദൈവപുത്രന്മാരായില്ലേ, ദൈവപുത്രന്മാരായി വീണ്ടും ജനിച്ചില്ലേ, ആ മണ്ഡലത്തിൽ യേശു ക്രിസ്തു നമ്മളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആ മണ്ഡലത്തിൽ യേശു ക്രിസ്തു നമ്മളോട് കൂടെയുണ്ട്. ഈ കാര്യം നമ്മൾ മറക്കരുത്, പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക, ഇത് മനസ്സിലാക്കുക. അപ്പൊ ഇത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അകത്ത് വലിയ സന്തോഷമാണ്, കാരണം ഞാൻ ഏകനല്ല, കർത്താവ് പറഞ്ഞില്ലേ ലോകസ്ഥാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. എവിടെയാണ്? ദൈവപുത്രന്മാരുടെ മണ്ഡലത്തിൽ യേശു നമ്മോട് കൂടെയുണ്ട്, ആത്മമണ്ഡലത്തിൽ യേശു നമ്മോട് കൂടെയുണ്ട്. ഇതുകൊണ്ടാണ് മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ അവസാന വാക്യം പറയുന്നത്, ശിഷ്യന്മാർ പുറപ്പെട്ട് വചനം സംസാരിച്ചു, കർത്താവ് അത്ഭുതങ്ങളാ, അപ്പൊ കൂടെ ആരും കൂടി ഉണ്ട്, കർത്താവ് കൂടി ഉണ്ട്, കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അതിനെ ഉറപ്പിച്ചും പോകുന്നു എന്ന് പറയുന്നു. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് നമ്മുടെ ആത്മമണ്ഡലത്തിൽ ഓൾറെഡി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ ഭാരപ്പെടാനൊന്നുമില്ല. ഈ ഒരു രീതിയിലെ ഭരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓ ലോർഡ് ഐ ലവ് യു. Lord, I love you. We thank you, Lord. Hallelujah. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ട് കിട്ടുന്നു, മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഞ്ചു പേര് ഫേസ്ബുക്കിൽ മാത്രം കാണുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ചില സന്ദേശങ്ങൾ വരുന്നത് ഫേസ്ബുക്കിൽ കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ. ഇനി ഹാവ് കർത്താവ് കാര്യങ്ങളെ മനസ്സിലാക്കട്ടെ. ഓൾലോഡ് എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് കർത്താവിന് കഴിയും. ഇനി ഹാവ് അതിൻ്റെ ഇടയിലുള്ള ദുഷ്ട തന്ത്രങ്ങളെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ തക്കോളം ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ലോർഡ് എല്ലാം വി താങ്ക് യു ഫാദർ, വി താങ്ക് യു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ, ഇനി ഇങ്ങനെ അകത്ത് കർത്താവായ യേശു വന്നിരിക്കുന്നത് കൊണ്ട് ഈ മനുഷ്യപുത്രന്മാരുടെ ജീവിതം ഒരു അത്ഭുതം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ മനുഷ്യപുത്രന്മാരിൽ നിന്ന് ദൈവപുത്രന്മാർക്ക് ഷിഫ്റ്റായി മാറി. ഷിഫ്റ്റായി മാറിക്കഴിഞ്ഞപ്പോ ഇനി കർത്താവ് പറയുന്നൊരു കാര്യം, ഇനി ഇവരുടെ ജീവിതം കാറ്റുപോലെയാണ്. കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ടേക്കോ പോകുന്നുവെന്നോ അറിയാൻ പാടില്ലാത്തതുപോലെയാണ് ഇനി ഇവരുടെ ജീവിതം. അപ്പൊ പ്രിയരെ, ഈ ഒരു അത്ഭുതകരമായ ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങളെ നിങ്ങൾ എത്തിയില്ല എങ്കിൽ നിങ്ങൾക്കൊരു താല്പര്യം ജനിക്കണം. അതിനുവേണ്ടി ഇത് പറയുന്നേ, അത്ഭുതകരമായ ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തണം. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വാക്യം കൂടി നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. ഇതുമായുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യം, പതിനെട്ട് മുതൽ പറയാണ്, ശിശുമാരുടെ പോകുന്നതിന് പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അത് പറയാണ്, കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, മനുഷ്യമക്കളുടെ കൂട്ടത്തിന് എന്നെ കാണാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. കാരണം ആരാ? നിങ്ങൾ പിന്നെ ദൈവമക്കളായി. എന്നെ സ്വീകരിച്ച നിങ്ങൾ, നിങ്ങൾക്ക് ഞാൻ തന്ന അധികാരം ദൈവമക്കളാകാനുള്ള അധികാരമാണ്. നിങ്ങൾ ആ അധികാരം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. നിങ്ങൾ ആ അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ശ്രദ്ധിച്ചേ, കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കും. ശ്രദ്ധിച്ചേ, അകത്തളത്തിലെ ഒരുമിച്ചുള്ള ഒരു ജീവിതം. ഹാ, ബ്യൂട്ടിഫുൾ, എ ഫാബുലസ് നേച്ചർ. ദൈവപുത്രനായ ക്രിസ്തുവുമായ അകത്ത് ഒരുമിച്ചൊരു ജീവിതം. ഇതുകൊണ്ടാ കർത്താവ് നമ്മളോട് പറയുന്ന, മക്കളെ, ഞാനാണ് വാതിൽ, അകത്തേക്ക് വാ, അകത്തേക്ക് വാ. മറ്റൊരു രീതിയിൽ കർത്താവ് പറയുന്നു, വരാത്തതിന്റെ അകത്ത് ചെന്നിട്ട് കർത്താവ് പറയുന്നു വചനം കൊണ്ട്, ഇതാ ഞാൻ നിന്റെ വാതുക്കൾ മുട്ടു, നീ തുറന്ന് താ. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് പലർക്കും ഇതില് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ വസിക്കാൻ പറ്റാത്തതിന്റെ കാരണം, കർത്താവ് ഒന്ന് മുട്ടുമ്പോൾ തുറന്നു കൊടുക്കുവാനുള്ള മനസ്സോ സമയമോ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഒരു അതിശയകരമായ ജീവിതത്തിലാണ് ഒരു ദൈവപുത്രൻ ജീവിക്കേണ്ടത്. ആ വ്യക്തിയുടെ ജീവിതം ഒരു അത്ഭുതമാണ്. എന്റെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്ന, ദൈവപുത്രന്മാരെന്ന് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളോട് ചോദിച്ചോട്ടെ, ഈ ഒരു ജീവിതത്തിലേക്ക് ഇതുവരെ കയറിയിട്ടുണ്ടോ? അതോ ഒരു ഡിനോമിനേഷനും, ഞാൻ ഒരു മതക്കാരനാണ്, ഞാൻ CSI-ക്കാരനാണ്, ഞാൻ കത്തോലിക്കാരനാണ്, ഞാൻ IPC-ക്കാരനാണ്, ഇങ്ങനെയുള്ള ജീവിതമേ ഉള്ളോ, അതോ ക്രിസ്തുവോട് ചേർന്നുള്ള ജീവിതം, ആ ഫെല്ലോഷിപ്പിലുള്ള ജീവിതം? ഇങ്ങനെ കയ്യടി മാത്രമുള്ള ഫെലോഷിപ്പിന്റെ കാര്യമല്ല പറഞ്ഞത്, കയ്യടി നടന്നോട്ടെ, അത് മനുഷ്യരുടെ മുമ്പിലല്ലയോ. എന്നാൽ ശ്രദ്ധിച്ചേ, നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധ യോഹന്നാൻ പറയുന്ന കേട്ടിട്ടുണ്ടോ, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. അതിന്റെ അർത്ഥം ഇവക്കൊക്കെ അകത്ത് കൂട്ടായ്മയുണ്ട്. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞ, ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും, പക്ഷേ മടങ്ങി വന്നാൽ മനുഷ്യപുത്രന്മാർക്ക് എന്നെ കാണാൻ പറ്റത്തില്ല, ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാം, കാരണം നിങ്ങൾ ദൈവപുത്രന്മാരാണ്. അപ്പൊ മനുഷ്യപുത്രന്മാരെടുക്കുന്ന കർത്താവ് പോയിട്ട് 33.5 വർഷക്കാലം മനുഷ്യപുത്രന്മാരുടെ മുമ്പിലായിരുന്നു, അവിടെ നിന്ന് കർത്താവ് പോയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ഇത് ഒരു ആത്മീയൻ ഇതൊക്കെ എന്ന് പറയുന്നത് അവന് തേനിലും തേൻ കട്ടയിലും ആയിരം ആയിരം പൊൻവെണ്ണി നാണ്യത്തിലും മാധുര്യവും വിലയേറിയതും ഒക്കെയാ. അല്ലാത്തവർക്ക് വലിയ കാര്യമൊന്നുമില്ല. ഓ എന്തൊക്കെയോ പറഞ്ഞു ബ്രദറെ, ഞങ്ങൾക്ക് ഒരു പിടുത്തവും ഇല്ല. പിന്നെ അവിടുത്തെ ആ എമൗണ്ടിൻ്റെ കാര്യം എത്രയാ, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ കാര്യം. പിന്നെ അവർ പ്രസവിച്ചായിരുന്നു, അവർക്ക് ഇതൊക്കെയായിരിക്കും താല്പര്യം. ശ്രദ്ധിച്ചേ, യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അത് ദൈവത്തിൻ്റെ വചനമാണ് എങ്കിൽ, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ജയം പ്രാപിക്കുന്നൊരു കൂട്ടത്തിലാണ്. കർത്താവ് എത്ര പാടുപെടുന്നെന്നറിയാമോ, എത്ര പാടുപെടുന്നെന്നറിയാം ഇതൊന്ന് മനസ്സിലാക്കാൻ, മനുഷ്യൻ നമ്മളൊന്ന് മനസ്സിലാക്കാൻ. ദൈവത്തിൻ്റെ വചനം ആവർത്തന 8:3, ഡെട്രോണമി 8:2-3 അവിടെ പറയുന്നൊരു കാര്യം, ഞാൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പഴയ നിയമം മുതൽ തുടങ്ങിയതാ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, അപ്പം കൊണ്ട് ജീവിക്കുന്നത് ഇതാ ആ മനുഷ്യനിലെ മനുഷ്യപുത്രൻ മാത്രമാണ്. വീണ്ടും പറയാണ്, ദൈവത്തിന്റെ വായിലെ സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഒന്ന് പഠിപ്പിക്കാനാണ് ഞാൻ നിന്നെ വിഷമിപ്പിക്കുന്നത്. എനിക്ക് നിന്നെ വിഷമിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടല്ല, നിന്നെ താഴ്ത്തുവാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല. കാരണം നീ ഇത് പഠിക്കുന്നില്ലെന്നേ, നിന്റെ മനസ്സ് അത്രത്തോളം കെട്ടുപോയി, പഠിക്കുന്നില്ല നീ. മനുഷ്യൻ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആ ചിന്ത ഒന്ന് മനസ്സിലാക്കുക. ഓ ലോർഡ് ഐ ലവ് യു. ആവർത്തന പുസ്തകം 8:5, പുതിയ നിയമമൊന്നുമല്ല കേട്ടോ, പഴയ നിയമത്തിലെ കാര്യമാണ്, പുതിയ നിയമത്തിൽ ഇതിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 8:5 ഇതാ 3 വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിപ്പിക്കുകയും. അപ്പോ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ടെന്ന്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനാണ്. നിന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണം, അതിനു വേണ്ടിയാണ് നിന്നെ താഴ്ത്തുന്നതും അതിനു വേണ്ടിയാണ് നിന്നെ വിശപ്പിപ്പിക്കുന്നത്. കാരണം നിനക്ക് അറിയത്തില്ല, നിനക്കാകപ്പാടെ അറിയാവുന്നത് ഈ ശരീരത്തിന് കൊടുക്കുന്ന മണ്ണുകൊണ്ടുണ്ടാക്കിയ ശരീരത്തിന് കൊടുക്കുന്ന മണ്ണുകൊണ്ടുള്ള മണ്ണിൽ നിന്ന് പുറപ്പെടുന്ന അപ്പത്തിന്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അതിവിടം കൊണ്ട് തീരും. എന്നാൽ നിന്നെ ഉണ്ടാക്കിയത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ ദൈവപുത്രനിൽ ദൈവം കൊടുക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എടുക്കണം. അതിന്റെ പേരാണ് ആ ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുക. അങ്ങനെ കിട്ടിയത് കൊണ്ട് ദൈവം തന്ന ശരീരം കൊണ്ട് നീ ഭൂമിയിലേക്ക് വിളിച്ചു പറയണം. ദൈവം തന്ന കൈയും കാലും കൊണ്ട് നീ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് ദൈവത്തിന്റെ വചനം കൊണ്ടാണെന്ന് നിന്നെ ഒന്ന് പഠിപ്പിക്കാനാ മോനെ മോളെ, നിന്നെ താഴ്ത്തുകയോ നിന്നെ വിശപ്പിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവം പറയുന്നേ. ഇത് മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം. അങ്ങനെ നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, അമേസിംഗ് ആയിരിക്കും, പ്രവചിക്കാൻ കഴിയാത്തതും അത്ഭുതകരവുമായ ജീവിതമായിരിക്കും നമ്മുടെ ജീവിതം. ആ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരണം. അപ്പോ നമുക്കിന്ന് മനുഷ്യപുത്രന്റെ ജീവിതത്തെ മാത്രമേ അറിയത്തുള്ളൂ അല്ലെ, ദൈവപുത്രനെ അറിയത്തില്ല. എന്നാൽ ആ ജീവിതത്തിലേക്ക് വരണം, അവിടെ മരണമില്ല. ഇതുകൊണ്ടാണ് യോഹന്നാൻ 1:14 പറയുന്നത്, ഈ മനുഷ്യപുത്രന്മാരായ നമുക്ക് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവപുത്രനാകാനുള്ള അധികാരം കിട്ടി. അപ്പൊ യേശു എവിടെ നിന്ന് പോയി? മനുഷ്യപുത്രന്മാരുടെ ലോകത്തു നിന്ന് യേശു പോയിട്ട് യേശു പറഞ്ഞു ഞാൻ മടങ്ങി വരും. ദൈവപുത്രന്മാരുടെ ലോകത്ത് യേശു മടങ്ങി വന്നു. ഞാൻ ജീവിക്കുന്നു, നിങ്ങളും ജീവിക്കുന്നു, ലോകസ്ഥാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. എവിടെ? നമ്മൾ ചിന്തിക്കുന്നത് ഇനിയും മനുഷ്യ ഈ ശരീരത്തിൽ വരുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കണേ, പുറത്തേക്ക് വരുന്നതിനെ കുറിച്ചാണ്, മനുഷ്യപുത്രന്മാരുടെ മുമ്പിൽ വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണേ. പക്ഷെ യേശു എന്ന് ഓൾറെഡി വന്നു കഴിഞ്ഞു, നമ്മുടെ അകത്തുണ്ട്. ഇനി ഈ അകത്തുള്ള പ്രവൃത്തി പൂർത്തിയാക്കി കഴിഞ്ഞാൽ യേശു പുറത്തേക്ക് വീണ്ടും വരും, ജെറുസലേം തലസ്ഥാനമാക്കി വാഴും. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു തലം മനസ്സിലാക്കണം. ചിലപ്പോൾ ഇതിന്റെ ടൈമിംഗ് ഒക്കെ നമ്മൾ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അല്പം വ്യത്യാസം ഉണ്ടാവും സഹോദരങ്ങളെ, അതിനെ ഓർത്തുന്ന ആരും തല്ലുപിടിക്കണ്ട. ടൈമിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം, ഇതാ അതിച്ചിരി ഇങ്ങോട്ടും വ്യത്യാസം വന്നാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ എത്തുമെന്നുള്ള ആവശ്യം. അതായത് ഈ വാഗ്ദത്തം നിങ്ങൾക്ക് ശേഷിച്ചിരിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് വല്ലവർക്കും അത് കിട്ടാതെ പോയി എന്ന് വരുന്നതിന് നാം ഭയപ്പെടുക. ഹല്ലേലൂയ. ഇച്ചിരി സമയം അങ്ങോട്ടേക്ക് മാറി, ഇച്ചിരി സമയം ഇങ്ങോട്ടേക്ക് മാറിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചതിക്കപ്പെടരുത്, ഒരുക്കത്തെ തട്ടിക്കളയുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് വിശ്വസിക്കുക, മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കുക. ഇനി ഇതാ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മള് ഫാദർ ലവ് യു മറ്റൊരു വചനം വായിക്കുകയാണ്. ദൈവപുത്രന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോമലേഖനം 8-ാം അധ്യായം വളരെ ഫേമസ് ആയിട്ടുള്ള വേർഡാ. നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മളെ തന്നെ ചെക്ക് ചെയ്യാം, ഞാൻ ദൈവപുത്രന്റെ ലെവലിലേക്ക് ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തിയോ ഇല്ലയോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ചെക്ക് ചെയ്യാം. അവിടെ പറയാണ്, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കൾ ആവും. മനോരമയോ മാതൃഭൂമിയോ ഗൾഫ് ന്യൂസോ മനുഷ്യരോ അല്ല, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാണ്. ശ്രദ്ധിച്ചേ, അക്ഷരത്താൽ നടത്തപ്പെടുന്നതല്ല, ബൈബിളിലെ അക്ഷരങ്ങൾ നമ്മളെ സഹായിക്കുന്നു സഹായിക്കുന്നു. എന്നാൽ ഇത് എഴുതിയ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആ ആത്മാവ് എന്ന് പറയുന്നത് എ പേഴ്സൺ, അക്ഷരങ്ങൾ വ്യക്തിയല്ല. ഇത് എഴുതിയ ദൈവത്തിന്റെ ആത്മാവുണ്ട്, പേഴ്സൺ. ആ വ്യക്തിയാൽ നന്നായിക്കപ്പെടണം, വ്യക്തിയാൽ നന്നായിക്കപ്പെടണം. ആത്മമണ്ഡലം തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ ആത്മാവുള്ള മണ്ഡലം, മറ്റൊന്ന് നമ്മുടെ ദേഹിയുള്ള മണ്ഡലം. ആത്മാവുള്ള മണ്ഡലത്തിലാണ് കർത്താവായ യേശു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെയുണ്ട്, ദേഹിയുള്ള മണ്ഡലത്തിലേക്ക് എൻട്രി ചെയ്യും. ദേഹിയുള്ള എൻട്രി ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവങ്ങ് വിട്ടേര്. അതുകൊണ്ടാണ് ആത്മാവുള്ള മണ്ഡലത്തിൽ നിന്ന് കർത്താവ് സംസാരിക്കും, ദൈവപുത്രന്മാരുടെ മണ്ഡലത്തിൽ നിന്ന്. ഉടനെ നമ്മൾ കേൾക്കുന്നത് കർത്താവിൽ നിന്നല്ല, ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ് കേൾക്കുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആത്മമണ്ഡലം തന്നെ രണ്ട് ഡിവിഷനാണ്. ഒന്ന് ലോകം, മറ്റത് ദൈവരാജ്യം. ലോകത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞു. യേശു ദൈവരാജ്യത്തിൽ നമ്മുടെ ആത്മാവുള്ള മണ്ഡലത്തിൽ, ആ വീണ്ടും ജനിച്ച ദൈവപുത്രന്മാരുടെ മണ്ഡലത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ദേഹി കേൾക്കുമ്പോഴാണ് നമ്മൾ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല. അപ്പോഴാണ് വെളിപ്പെട്ടെന്ന് പറയുന്നത്. ആ വെളിപ്പെടുത്തരുന്ന മുഴുവൻ ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്ക്, ആ കാര്യം നിങ്ങൾക്ക് ഈ കാര്യം കുറച്ചുകൂടി മനസ്സിലാകാനായിട്ടിടയാണ്. നമ്മൾക്ക് എന്താണോ മനസ്സിലാകുന്നത് അവിടം വരെ നമുക്ക് പോകാൻ പറ്റും, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയാണ്, ഈ ആത്മാവിനാലാണോ ഈ ദേഹി നയിക്കപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ ആ വ്യക്തിത്വങ്ങളാണ് ദൈവത്തിന്റെ മക്കൾ, ആ വ്യക്തിത്വങ്ങളാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. അതുകൊണ്ട് ഞാൻ സഹോദരങ്ങളെ വിളിക്കുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇന്ന് ദൈവത്തിൽ നിന്ന് എന്താ കിട്ടിയത്, എന്താ കിട്ടിയത്? ഗ്ലോറി. അപ്പോ ചിലര് പറയും അവര് അന്ന് അന്ന് വായിച്ചില്ല, മറന്നുപോയി. ചിലര് പറയും വായിച്ചു, എന്താണെന്ന് ഓർക്കണില്ല. ചിലര് പറയും 91-ാം സങ്കീർത്തനം വായിച്ചു. ഇതാ അതൊക്കെ അവരുടെ ആ നോർമൽ നേച്ചർ. ഇതൊക്കെ ഇതാ ആ ബൈബിള് വായിക്കുന്നൊക്കെ നല്ലതാ. എന്നാൽ ബൈബിൾ എഴുതിയ വ്യക്തിത്വമുണ്ട്, ദൈവത്തിന്റെ ആത്മാവാണ് ഇതിനെ കൂട്ടിച്ചേർത്തത്. ആ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയും. ആ ഒരു ജീവിതം ഒരു അത്ഭുത ജീവിതം, അതിലേക്ക് വരണം. അപ്പോ ഈ അകത്തലത്തിൽ ഇതാ ദൈവവും ദൈവതനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഇതൊക്കെ ആയിട്ടുള്ള ഇവരൊക്കെ ആയിട്ടുള്ള ജീവിതം നമ്മൾക്ക് ഉണ്ടാകണം. ഇതാണ് പറഞ്ഞു വരുന്നത്, ഇതാണ് പറഞ്ഞു വരുന്നത്. ഇതൊരു അത്ഭുതകരമായ ജീവിതമാണ്, ഒരു അത്ഭുതകരമായി ചെയ്തത്. കർത്താവ് യേശു അന്നത്തെ പള്ളിപ്രമാണികളിൽ പ്രധാനിയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, നിക്കോദിമോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി. ആ നിക്കോദിമോസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വേദപണ്ഡിതന്മാർ ഇങ്ങനെയാ പറയുന്നത്, അവര് രാത്രിയിൽ കർത്താവിനെ കാണാൻ വന്നു. അപ്പോ രാത്രിയില് അവരാ മാളികയുടെ മുകളില് ഇരിക്കുകയായിരുന്നു. അപ്പൊ യേശുവിനെ കാണാൻ വന്നു. മറ്റൊരാരും കാണാതെ വന്ന് സംസാരിക്കാനാണ് വന്നത്. തന്റെ കൂട്ടുകാരും കാണുന്നത്, കൂട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തന്നെയും പുറത്താക്കും. അപ്പോ വന്ന് സംസാരിച്ചപ്പോ അവരാ മുകളിൽ നിന്ന് സംസാരിക്കുമ്പോ, ഇതാ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, അല്ല എങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിക്കോദിമോസ് സംസാരിച്ചപ്പോ കർത്താവ് പറഞ്ഞു, നീ വീട് ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. പുള്ളിക്കാരൻ ചോദിച്ചു, അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും ഇനി അമ്മയുടെ വയറ്റിൽ കയറി വീണ്ടും ജനിക്കാൻ കഴിയുന്ന എങ്ങനെയാ? അപ്പൊ ആ പുള്ളിക്ക് ഒറ്റ ജനനത്തെ കുറിച്ച് അറിയത്തുള്ളൂ, മനുഷ്യപുത്രന്മാരുടെ ജനനം. കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ദൈവപുത്രന്മാരുടെ ജനനത്തെ കുറിച്ചാണ്. അപ്പോ ഇദ്ദേഹത്തിന് അത് അറിയത്തില്ല. അപ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യം, ദൈവപുത്രന്മാരുടെ പ്രത്യേകത, കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ടേക്കോ പോകുന്നുവെന്നോ അറിയാൻ കഴിയത്തില്ല. ഇതേപോലെയാണ് ദൈവത്താൽ ജനിച്ചവരും, ഇതേപോലെയാണ് ആത്മാവാൽ ജനിച്ചവരും. അവരെ നയിക്കുന്നത് അവരല്ല, അവരെ നയിക്കുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ ആത്മാവ്. കാറ്റ് ശ്രദ്ധിച്ചേ, ഇങ്ങനെയാണോ നമ്മുടെ ജീവിതം? ശ്രദ്ധിക്കുക, ഈ കാറ്റ് ഒരു തൂവലിനെ പറമ്പിച്ച് ഒരു കോഴിപ്പൂട അല്ലെങ്കിൽ ഒരു പ്രാവിന്റെ പൂട അല്ലെങ്കിൽ അപ്പുപ്പൻ താഴെ, നമുക്ക് ചെറുപ്പത്തില് അതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതിനെ അപ്പുപ്പൻ താടിയെ പിടിക്കാൻ പോവുക, അപ്പോ ആ അപ്പുപ്പൻ താടിയെ കൊണ്ടുപോകണം, അതിങ്ങനെ പറത്തി പറത്തി കുറച്ചുകൂടി മുകളിലേക്ക് പൊങ്ങി, വീണ്ടും ഒന്ന് പൊങ്ങി, വീണ്ടും ഒന്ന് പൊങ്ങി. ഇതാ അത് എങ്ങോട്ടേക്ക് അടുത്ത പോണേ നമുക്കറിയാൻ പറ്റത്തില്ല. കാറ്റ് അതിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുവോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. കാറ്റ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവിനെയാണ്. കാറ്റ് കൊണ്ടുപോകും. ഇതേപോലെ നമ്മുടെ ജീവിതം എങ്ങോട്ടേക്കാണ് അടുത്തതെന്ന് ഒരു പിടുത്തവും കിട്ടത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ നയിക്കുന്നത്, നമ്മൾ അവിടെ ഫ്രൂട്ട്ഫുൾ ആയിത്തീരും. അത്ഭുതകരമായിരിക്കും, നമുക്ക് പോലും അറിയത്തില്ല. പിന്നെ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ അകത്ത് തിരിച്ചറിയാനായിട്ടൊരു മാർഗമാണ് ജീവനും അതോടൊപ്പം തന്നെ സമാധാനം ഒരുമിച്ച് അകത്ത് കയറും. അതിന്റെ കൂടെ തന്നെ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും അത്രേ. ലോകത്തിന് ചിന്തണി അങ്ങനെയല്ല, ടെൻഷനായിരിക്കും വരിക, ടെൻഷനായിരിക്കും. ആത്മാവിന്റെ ചിന്ത തിരിച്ചറിയാനായിട്ട് ഒറ്റ മാർഗമാണ് ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും അത്രേ. അത് ദൈവത്തിന് ജനിച്ചതായതുകൊണ്ട് ലോകത്തെ ജയിക്കുകയും ചെയ്യും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷയാണ് കർത്താവ് യേശു കാൽവരി ക്രൂശിൽ ചെയ്തത്. ഈ ഒരു ശുശ്രൂഷ തലത്തിലായിരുന്നു വിശുദ്ധ പൗലോസ് തന്റെ ജീവിതം നയിക്കുവാനായിട്ട്, നല്ലൊരു പങ്ക് നയിക്കുവാനായിട്ട് അടയാത്. എല്ലാവരും യേശുവിനെ പോലെ പൂർണ്ണതയുള്ളവരല്ല, പലതിലും വീണുപോയവർ. ഈ ഒരു ജീവിത രീതിയായിരിക്കണം നമ്മൾ നയിക്കാറുള്ളത്. അപ്പൊ എന്നും നമുക്ക് ഇതാ ഒരു മോനോട് ചോദിക്കുക, ഇന്ന് മമ്മി എന്തെങ്കിലും പറഞ്ഞു, പിന്നെ മമ്മി ഇന്നത് പറഞ്ഞു, ഇന്നത് പറഞ്ഞു, ഇന്നത് പറഞ്ഞു. കാരണം ആ മനുഷ്യപുത്രിയായ ആ മകള് മനുഷ്യപുത്രിയായ അമ്മയോട് കേട്ട് പലതും മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യപുത്രിയായ മോൾക്ക് യേശു രക്ഷകനായി സ്വീകരിച്ചപ്പോ ദൈവപുത്രനാകാനുള്ള അധികാരം കിട്ടി. ആ വ്യക്തിയെ വീണ്ടും ജനിച്ചു. പക്ഷെ ഇനി ആ വ്യക്തി തന്റെ അപ്പനും അമ്മയുമായ ദൈവത്തിൽ നിന്ന് കേൾക്കണമെന്ന് ഈ പറയണേ. അതിനെന്ത് വേണം? ഈ ലോകത്തിൽ നിന്ന് മനസ്സ് പുതുക്കി രൂപാന്തരം പെട്ടാൽ മാത്രമേ അതിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഇതാ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യോഹന്നാന്റെ സുവിശേഷം അവിടെ നിക്കോദിമോസിനോട് പറയുന്ന രംഗങ്ങൾ ഞാൻ വിശ്വസി അത് കൂടുതലായിട്ട് ആവർത്തിക്കുന്നില്ല. യേശു നിക്കോദിമോസിനോട് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോ നിക്കോദിമോസ് പറയുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് ആമയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോ അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. പലരും ഇതൊന്ന് ശ്രദ്ധിച്ചോളണം. ശ്രദ്ധിച്ച്, നമ്മള് വീണ്ടും ജനിച്ചത് ഈ ഒറിജിനൽ യേശുവിനാൽ ആണോ എന്ന്, അതായത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിനാൽ ആണോ എന്ന് തന്നെ ശ്രദ്ധിച്ചോളണം. അല്ലെങ്കിൽ ഈ അനുഭവം ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റിനായി വീണ്ടും ജനിച്ച ഈ അനുഭവം ഒന്ന്, ഈ അനുഭവം ഉണ്ടാകത്തില്ല. ഞാനിപ്പോ അതിൽ നിൽക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ, ബ്രദർ, ഈ അനുഭവങ്ങളൊന്നും എനിക്കില്ല എങ്കിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ജനിച്ചത് പൗലോസ് പറഞ്ഞതുപോലെ മറ്റൊരു യേശുവിനാലാണ്, സ്വർഗത്തിന് ഇറങ്ങി വന്ന യേശുവാണ്. അല്ല എങ്കിൽ, അല്ല സ്വർഗത്തിന് ഇറങ്ങി വന്ന യേശു തന്നെ ജനിച്ചിട്ട് ഈ അനുഭവങ്ങളൊന്നും ഇല്ല എങ്കിൽ, പ്രിയ സഹോദര, മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ഉള്ളിലെ ലോകസ്നേഹമാണ് ഇത് അനുഭവിക്കാൻ പറ്റാത്ത കാരണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കാണാം, ലോകത്തിന് എന്നെ കാണുവാൻ കഴിയുകയില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോ ലോകാനുരൂപതയാണെങ്കിൽ നമുക്ക് അതിന്റെ ലിമിറ്റ് ഉണ്ട്, പക്ഷേ അവിടെ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ആ ലോകാനുരൂപത ഡേ ബൈ ഡേ ആ ദൈവത്തിന്റെ ആത്മാവിനാൽ നവീകരിച്ച ആ വചനത്താൽ നവീകരിച്ച് നാം കളയുന്നുവെങ്കിൽ, നാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ചിന്തകൾ നമ്മുടെ അകത്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോ അങ്ങനെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു വ്യക്തിയായി മാറും. നിങ്ങൾ ഈ ലോകത്തിന് ഒരു അനുഗ്രഹവും പ്രകാശവുമായി മാറും. ദൈവനിന്ദകൾ നിങ്ങൾ ലോകത്തിലേക്ക് അറിയിക്കുവാനായിട്ട് തുടങ്ങും. ഇതാ കർത്താവ് പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവ് ജനിച്ചത് ആത്മാവാകുന്നു. പരീശനോടാ പറഞ്ഞു കൊടുക്കണേ, പള്ളിപ്രമാണിയോട് പറഞ്ഞു കൊടുക്കണേ, ജഡത്താൽ ജനിച്ചത് മനുഷ്യപുത്രനാകുന്നു, ആത്മാവ് ജനിച്ചത് ദൈവപുത്രനാകുന്നു എന്ന് രണ്ട് ജനനത്തെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ പുതിയതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. ജീവനുള്ള മനുഷ്യനോട് പറയാണ് നീ പുതിയതായി ജനിക്കണം. അവൻ അദ്ദേഹം പറയാണ് ഞാൻ ജീവനുള്ളൊരു മനുഷ്യനാണ്, ഇനി അമ്മയുടെ വയറ്റിലേക്ക് കയറണോ. ഈ ജനത്തെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്, മനുഷ്യപുത്ര ജനത്തെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്, ദൈവപുത്രന്റെ ജനത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ജഡത്താൽ ജനിച്ചതാണ് മനുഷ്യപുത്രൻ, ആത്മാവ് ജനിച്ചത് ദൈവപുത്രനാണ്. ഇനി കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. കാറ്റ് അവിടെ നിന്ന് വരുന്നു എന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോണെന്ന് ഒരു പിടുത്തമില്ല അല്ലേ. എന്നിട്ട് പറയാണ് ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആത്മാവാൽ ജനിച്ചവരും അതേപോലെ തന്നെയാണ്, ആത്മാവാൽ ജനിച്ചവരും അതേപോലെ തന്നെയാണ്. അപ്പോ നമ്മളെ തന്നെ ശോധന ചെയ്യാൻ പറ്റിയ ഒരു വചനമാണ് ഇത്. ആത്മാവാൽ ജനിച്ചതാണോ ഞാൻ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു സമയം. കാരണം ചെക്ക് ചെയ്തോളണം, ഇതാ ഈ ഷർട്ടിട്ട ശരീരം, സാരി ഉടുത്ത ശരീരം, ഇതാ ഇതൊക്കെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ തീരും. പക്ഷേ ദൈവപുത്രന്മാർ എന്നേക്കും ജീവിക്കാനായിട്ടില്ല. അപ്പോ നമ്മള് ദാ ഇയർ 2020 ദ ഇയർ ഓഫ് ട്രാൻസിഷൻ. ഇതേപോലെ തന്നെ ഈ ലൈഫിൽ വീണ്ടും ജനിച്ച ശേഷം നമ്മുടെ ടൈം മുഴുവൻ ട്രാൻസിഷന്റെ ടൈമാണ്. മനുഷ്യപുത്രനിൽ നിന്ന് ദൈവപുത്രനിലേക്ക് നാം ട്രാൻസിഷൻ നടത്തണം, ഒരു മാറ്റം നടത്തണം. മനസ്സിലായോ? അല്ലാതെ ഈ ലോകത്തിന്റെ അരൂപതയിൽ പിടിച്ചു നിന്നുകൊണ്ട് ഇവിടത്തേത് മാത്രം ഫോക്കസ് ചെയ്ത് ജീവിച്ചാൽ കർത്താവ് വചനം പറയുന്നു നീ സകല മനുഷ്യരുടെ അരിഷ്ടനാണ്. അപ്പൊ ഇവിടെ ഒരു ട്രാൻസിഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അപ്പൊ ദൈവപുത്രന്റെ ആ ജീവിത തലത്തിലേക്ക് നാം കടന്നു വരണം. അപ്പൊ ദൈവപുത്രന്റെ ജീവിതതലം എന്ന് പറയുന്നത് ദൈവം സംസാരിക്കുന്നു, അത് ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ വെളിപ്പെടുന്നു, തന്റെ ശരീരത്തിലുള്ളത് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു എന്ന് ഒരു പിടുത്തമില്ലാടുത്തത് ദൈവം തരുന്നു, അത് സംസാരിക്കുന്നു, ലോകത്തെ അത് ജയിക്കുന്നു, ലോകത്തെ അത് ജയിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ സൺഡേ ഒരു സ്പെഷ്യൽ ലൈവ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നു, ചിലർ അതിലേക്കൊക്കെ പോയിട്ടുണ്ട്. ആ സ്പെഷ്യൽ ലൈവ് വരാൻ കാരണം അത് സ്പെഷ്യലാ, കാരണം ദൈവം ആ സമയത്ത് ഹൃദയത്തിൽ വെളിപ്പെടുത്തിയ ഒരു സംഭവമാണ്. അത് ദൈവത്തിൽ നിന്ന് വന്നത് ലോകത്തെ ജയിക്കാൻ വേണ്ടി. സൺഡേ വൈകിട്ട് നിങ്ങൾ ചിലത് ശ്രദ്ധിച്ചു കാണും, അന്ത്യകാലത്തെ ജയിക്കുന്നത് എങ്ങനെ എന്ന് പറയുന്ന സന്ദേശമാണ്. അപ്പോൾ ആ സന്ദേശം കേട്ടിട്ട് നിങ്ങൾ ചിലർക്കെങ്കിലും ആ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ സന്ദേശം വലിയൊരു ചലനം ഉണ്ടാക്കി. ചലനം മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും ഇച്ചിരിയെങ്കിലും ചിന്തിക്കുന്നവർക്കൊരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ടോ? ചലനം ഇതായിരുന്നു, അതിനെ എതിർക്കുന്ന ചിലരുണ്ട്. കാരണം അതിൽ പറയുന്ന സംഭവം എന്ന് പറയുന്നത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നു, അതിനെ ജയിക്കാൻ നമ്മൾ ഒരുങ്ങണം. അപ്പോ അതിനെ എതിർക്കുന്ന ഒരു കൂട്ടമല്ല വമ്പം കൂട്ടം ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറയുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ സന്ദേശം കേട്ട് അതിൽ വിശ്വസിച്ചിരിക്കുന്നവരുമുണ്ട്. ഇങ്ങനെയായിരുന്നു വമ്പൻ കൂട്ടം നേരത്തെ. പക്ഷെ ഇന്ന് അതിന്റെ ആ ലെവല് മാറി. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഏതോ ഒന്ന് രണ്ട് വ്യക്തികൾ ഇതിനെതിരെ എന്നെ അവർ അതിൽ താഴെ കമന്റ് ചെയ്ത് ഉപദേശിച്ചു, ഇങ്ങനെ ഇനി പ്രസംഗിക്കരുത്, ഇതല്ല പറയേണ്ടത്, കർത്താവായ യേശു എന്ന് നേരത്തെ സഭയെ എടുത്തുകൊണ്ട് പോകുമെന്ന് പ്രസംഗിക്കണം.
എന്നൊരു കമന്റ് വന്നു. ആ കമന്റ് വന്നതോട് പുറകെ സാധാരണ ഒരു സന്ദേശം കഴിഞ്ഞാൽ ഒരു 15 കമന്റ് അല്ലെങ്കിൽ 20-25 ആലോ. ഞാൻ കണ്ടത് ദൈവത്തിന്റെ വചനം വായിച്ച അനേക കുഞ്ഞുങ്ങൾക്കും വന്ന ഒരു മാറ്റം അവിടെ കണ്ടു. തുടർന്ന് പല വ്യക്തിത്വങ്ങളും ഈ ഒരു സന്ദേശത്തിനെതിരെ തിരിഞ്ഞിട്ട് ഏത് അവരെന്നെ ഉപദേശിച്ചില്ല ഇനി ഇത് പ്രസംഗിക്കരുത്, ഇതല്ല പ്രസംഗിക്കേണ്ടത്, അതിനെതിരെ പ്രവർത്തിച്ച്. ഞാൻ പിന്നെ കാണുന്ന ഒരു യുദ്ധമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കണ്ടത്. ഞാൻ കണ്ട യുദ്ധം എന്ന് പറയുന്നത് ഇരുളും വെളിച്ചവും തമ്മിലുള്ള യുദ്ധമായിരുന്നു. തുടർന്ന് ഞാൻ ഇന്നലെ അത് വൈകിട്ട് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ കണ്ടതൊരു കാര്യം 373 കമന്റുകൾ അതിന്റെ താഴെ വന്നു കഴിഞ്ഞു. ശരിക്കും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കുള്ള ഒരു ഫൈറ്റ് ആയിട്ട്. യഥാർത്ഥത്തിൽ ഇപ്പൊ എന്തുവാ മനസ്സിലാക്കുന്നേ, ഇതുമായി ബന്ധപ്പെട്ടൊരു ദേവദാസനോട് ഞാൻ ബന്ധപ്പെട്ട അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതാ ഞാനും പഠിച്ചത് ഇങ്ങനെ തന്നെയായിരുന്നു, പക്ഷെ കർത്താവിന്റെ വചനം വായിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായി. പക്ഷെ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ അവര് എന്നെയും ഇതേപോലെ തന്നെ പുറത്താക്കുന്ന തലമായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ രണ്ടോ മൂന്നോ പേരേ വന്നുള്ളൂ. പക്ഷേ ഇന്നൊരു വലിയ സമൂഹം തന്നെ ഇത് വിശ്വസിച്ചു. ഓരോരുത്തരും ബൈബിൾ വായിക്കുമ്പോൾ ഇതിലേക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവത്തിൽ നിന്ന് ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ ചിന്ത ലോകത്തെ ജയിക്കും. അങ്ങനെ ആ ചിന്ത വരുമ്പോ ഇത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. കർത്താവിന്റെ വചനം പറയുന്നു, ഒരാത്മീകനോ ദൈവത്തിന്റെ ചിന്തയെ വിവേചിക്കുന്നു, ജഡീകനോ ഇത് മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മളെ നല്ലൊരു പങ്കിനെ സംബന്ധിച്ച് നമ്മൾ ആത്മാവ് വീണ്ടും ജനിച്ചെങ്കിലും നല്ലൊരു പങ്കും ചേർത്തി തന്നെയാണ് നിൽക്കണേ. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോ അതിന്റെ ടൈറ്റില് ഒരുപക്ഷെ നിങ്ങൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉളവാക്കിയിട്ടുണ്ടാകാം. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, എക്സ്പെക്റ്റഡ് ടു ബി റാപ്ചർ ബിഫോർ ആന്റിക്രൈസ്റ്റ് കം. അറ്റ് ദ സെയിം ടൈം പ്രിപ്പയർ ടു ബി ഓവർകം ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. ഇതായിരുന്നു അതിന്റെ ടൈറ്റിൽ. എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൽ, ഭൂകമ്പ മേഖലയിലെ വീടും വെള്ളപ്പൊക്കമുള്ള മണ്ഡലങ്ങളിലെ വീടും ഒക്കെ ആയിട്ട് വെച്ച് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നിങ്ങളത് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലെങ്കിൽ പോയി കാണുക, മനസ്സിലാക്കുക. നിങ്ങൾ ഏത് ടൈപ്പ് വ്യക്തികളാണെന്നറിയാമോ വളരുന്നത്? ഏത് ടൈപ്പ് വ്യക്തികളാണെന്നറിയാമോ വളരുന്നേ? നിങ്ങൾ കേൾക്കുന്ന വചനത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? അതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ വളരാൻ പറ്റത്തില്ല. നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, എങ്കിൽ മാത്രമേ വളരാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ വളരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റില്ല. അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറഞ്ഞുതരാം. ഈ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻ കണ്ടിട്ടുണ്ട്? നിങ്ങൾ പോയി യാത്ര പോകും, ഞങ്ങൾ എപ്പോഴും പലപ്പോഴും യാത്രയാകുന്നതുകൊണ്ട് പലപ്പോഴും റോഡ് സൈഡിൽ ഈ കരിമ്പ് ജ്യൂസ് കൊടുക്കുന്നതാണ്. അപ്പോൾ സഹോദരങ്ങൾ പറയും, നമുക്ക് ജ്യൂസ് കുടിച്ചാലോ. അപ്പോൾ അവിടെ നിൽക്കും, അവിടെ നിന്നിട്ട് ആ ജ്യൂസ് എടുക്കുന്നത് കാണുമ്പോൾ സങ്കടം വരും. ആ കരിമ്പ് ഇതാ ഒരു നാലോ അഞ്ചോ ഇതാ ഒരുമിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കും, എന്നിട്ട് അപ്പുറത്തേക്ക് അത് രണ്ട് പ്രഷർ റോളറിൻ്റെ ഇടയിൽ കൂടെ അതിനെ സ്ക്യൂസ് ചെയ്ത് അപ്പുറത്തേക്ക് വിടും. എന്നിട്ട് പിന്നെ ഈ ചണ്ടിയെ കളയുമോ? കളയില്ല. അതിനെ വീണ്ടും അവരും എടുക്കും, രണ്ടാമതും വിടും, വീണ്ടും കളയോ, വീണ്ടും അതിനെ ഒന്നും കൂടി മുടക്കിയിട്ട് വീണ്ടും പിടിക്കും, വീണ്ടും ഒന്നും കൂടി വിടും. ചിലര് നാലാമത്തെ പ്രാവശ്യം കൂടി പിക്കേറ്റി അങ്ങ് വിടും. മനസ്സിലായോ? ഇതേപോലെ വേണം നിങ്ങൾ കേൾക്കുന്ന ഓരോ വചനവും നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഇതേപോലെ കേറ്റിവിടണം, കേറ്റിവിടണം.
ഒന്ന് കേട്ടു. ഞാൻ ചില സഹോദരങ്ങളോട് ചോദിക്കുമ്പോ, ബ്രദറെ ഞാൻ ഇപ്പോ അഞ്ചാമത്തെ പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ് ബ്രദറെ. ചിലരോട് ചോദിക്കുമ്പോ, അയ്യോ ഞങ്ങളത് കേട്ടിട്ട് പോലുമില്ല ബ്രദറെ. സി, ഞാൻ അവരുടെ ജീവിതത്തിലെ ആ സ്പിരിച്വൽ ഗ്രോത്തിന്റെ വലിയ വ്യത്യാസം കാണുകയാണ്. സ്പിരിച്വൽ ഗ്രോത്തിന്റെ വലിയ വ്യത്യാസം നമ്മളോട് ശ്രദ്ധിച്ചോളണം. നമുക്ക് വളരുവാൻ താല്പര്യമുണ്ടോ? എനിക്ക് വളരണം 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 താല്പര്യമുണ്ടോ? മക്കളെ, വചനം കൂടാതെ വളരുവാൻ കഴിയയില്ല. അത് മായമില്ലാത്ത വചനം വേണം വളരണമെങ്കിൽ. അപ്പൊ ഈ കേട്ട വചനം, നമ്മൾ ആ വചനത്തിന്റെ എല്ലാ സത്തും ഊറ്റിയെടുക്കണം. എന്നിട്ട് ആ അതുകൊണ്ട് നാം ജീവിക്കണം. വചനത്താൽ നാം ജീവിക്കണം. ആ ഒരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ആത്മമണ്ഡലത്തിൽ വളരുവാനിടയാകുന്നത്. അല്ലാതെ ബ്രദറെ എന്തായി വല്ലതൊക്കെ, ഓ സമയം കിട്ടിയില്ലോ ബ്രദറെ, നോക്കട്ടെ ബ്രദറെ എങ്ങനെയുണ്ട് ആത്മീയ വളർച്ച എങ്ങനെ. ഓ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ബ്രദറെ. എന്റെ മക്കളെ, നിങ്ങൾ എത്ര വർഷം നടന്നാലും ദൈവം മാറൂല, നമ്മൾ മാറും. ദൈവം മാറത്തില്ല, നമ്മൾ മാറണം. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ എപ്പോഴെന്നെ കണ്ടെത്തുള്ളൂ എന്നറിയാമോ? പൂർണ്ണ ഹൃദയത്തോടെ നീ എന്നെ അന്വേഷിക്കുമ്പോ കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടെ, അല്ലാണ്ട് കാഷ്വൽ ആയിട്ട് നടക്കുമ്പോ സമയമില്ല ബ്രദർ. നോക്കട്ടെ കേട്ടോ, ഇങ്ങനെയുള്ളവർക്കൊന്നും രക്ഷയില്ല. ജർമ്മിയ പ്രവാചന പുസ്തകം, ഓർലോഡ് ഐ ലവ് യു. ഓ ഫാദർ, 29 അധ്യായം. അതിന്റെ 13 വാക്യം ദാ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. എപ്പോഴാണ് കണ്ടെത്തുക? എപ്പോഴാണ് കണ്ടെത്തുക? ഓക്കെ, ആക്ച്വലി ആയിട്ട് ബ്രദറെ ഞാൻ നോക്കട്ടെ ബ്രദറെ. ആ വേഗം രണ്ട് പാട്ട് പാടണം, ഒരു പാട്ട് പോരെ. ഇതുവരെ എത്തിയിട്ടില്ല, അങ്ങോട്ടേക്കൊന്നും കേറത്തില്ല, ആ വണ്ടി കേറത്തില്ല. അതിനുള്ള ആ പവർ എഞ്ചിൻ ഇല്ല. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. പൂർണ്ണ ഹൃദയം, എത്ര ഹൃദയം? 100%. അപ്പോ ഇനി വചനം മാറാൻ വേണ്ടി കാത്തു നിൽക്കണ്ട, വചനം മാറൂല, നമ്മൾ മാറണം. നമ്മൾ മാറണം. ഹല്ലേലൂയ, നമ്മൾ മാറണം. ഇനി ശ്രദ്ധിച്ചോട്ടോ, ഇതാ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹെബ്രായ ലേഖനം 11:6. ഇതിന്റെ ഒരു റിപ്പീറ്റേഷനാ പുതിയ നിയമത്തിൽ. ഹെബ്രായ ലേഖനം 11:6, ഇതാ എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടേ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇനി അത് ഇംഗ്ലീഷിലെ കേജിയിൽ ഞാൻ വായിക്കാം. But without faith it is impossible to please him, for he that come to God must believe that he is, and that he is a rewarder of them that diligently seek him. ഉത്സാഹത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവം പ്രതിഫലം കൊടുക്കും. എങ്ങനെ 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 എങ്ങനെ? ഉത്സാഹത്തോടെ. മലയാളം ബൈബിൾ അതില്ല, കെജി നോക്കൂ. ഉത്സാഹത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവന്, തളർന്നും ഒടിഞ്ഞും ഒന്നും അല്ല, ഉത്സാഹത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ. എന്റെ കുഞ്ഞുങ്ങളെ, ആ ഒരു തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യേ. പ്രോഫിറ്റ് ഇല്ലാത്ത മണ്ഡലത്തിലല്ല നമ്മൾ നിൽക്കേണ്ട. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന്മാരുടെ ഈ ഫ്ലെഷിലി ലൈഫ് ഉണ്ടല്ലോ, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്, ബട്ട് ദ സ്പിരിറ്റ് ഗിവ്സ് ലൈഫ്. ആത്മാവാണ് ജീവൻ തരുന്നത്, അവിടെയാണ് പ്രോഫിറ്റ് ഉള്ളേ. അങ്ങനെ മനുഷ്യപുത്രന്മാരുടെ ജീവിതത്തിൽ എന്താ ഉള്ളൂ? വെറും മെയിന്റനൻസ് മാത്രമേ ഉള്ളൂ. മെയിന്റനൻസ്, ആ മെയിന്റനൻസിന് വേണ്ടിയാണ് നമ്മൾ ജോലിക്ക് ഓടി പോകുന്നേ, ആ മെയിന്റനൻസിന് വേണ്ടിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നേ. അവിടെ മെയിന്റനൻസേ ഉള്ളൂ, പ്രോഫിറ്റ് ഇല്ല. നമ്മുടെ മൂക്കിലെ ശ്വാസം എപ്പോ തീർന്നോ അന്ന് നമ്മുടെ ലോകം നമുക്ക് സീറോ ആയി മാറും. ഇറ്റ് വിൽ കൊളാപ്സ് അറൗണ്ട് അസ്, നമുക്ക് സീറോ ആയി മാറും. അപ്പോ പൂർണ്ണ ഹൃദയത്തോടെ ഹോവ അന്വേഷിക്കുക, ഡിലിജന്റ്ലി സീക്ക് ഹിം, ഉത്സാഹത്തോടെ താല്പര്യത്തോടെ അന്വേഷിക്കുക. ചതഞ്ഞും ഓടഞ്ഞും ഒന്നുമല്ല, നമ്മളെ ശ്രദ്ധിക്കുക. അതിന്റെ മനുഷ്യപുത്രന്മാരുടെ പ്രാർത്ഥന വിട്ടിട്ട് ദൈവപുത്രന്മാരുടെ പ്രാർത്ഥനയിലേക്ക് കയറുക. എന്താ മനുഷ്യപുത്രന്റെ പ്രാർത്ഥനയും ദൈവപുത്രന്റെ പ്രാർത്ഥന തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യപുത്രന്മാരുടെ പ്രാർത്ഥനയുടെ പേരാണ് ഇമ്പോർട്ട് പ്രയർ, സോറി എക്സ്പോർട്ട് പ്രയർ. ദൈവപുത്രന്മാരുടെ പ്രാർത്ഥനയുടെ പേരാണ് ഇമ്പോർട്ട് പ്രയർ. ഞാൻ ഇട്ടതാ കേട്ടോ, ഓക്കെ, എനിക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഇട്ടതാ, ഞാൻ നിങ്ങളെ സഹായിക്കുക. മനുഷ്യപുത്രന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവിടുന്ന് മുഴുവൻ എക്സ്പോർട്ടാണ്. എന്താണ് എക്സ്പോർട്ട്? മനുഷ്യന്റെ ചിന്തകളെ എക്സ്പോർട്ട് ചെയ്യാം, മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകൾ മുഴുവൻ എക്സ്പോർട്ട് ചെയ്യാം. കർത്താവേ, എന്റെ ഇഷ്ടം ഇന്നതാണ്, അത് ഞാൻ അങ്ങനെ അറിയിക്കുന്നു. എന്റെ ഇഷ്ടം ഇന്നതാണ്, അത് ഞാൻ അങ്ങനെ അറിയിക്കുന്നു. എന്റെ ഇഷ്ടം എന്നതാണ്, അത് അങ്ങനെ അറിയിക്കുന്നു. എനിക്കത് വേണമേ, എനിക്കത് വേണമേ, എനിക്കങ്ങനെ വേണമേ, എനിക്കങ്ങനെ വേണമേ. ഇവിടുന്ന് മുഴുവൻ നമ്മുടെ ഹൃദയത്തിലെ ഇഷ്ടങ്ങൾ അങ്ങോട്ടൊക്കെ അറിയിക്കുക. എന്നാൽ ദൈവത്തിന്റെ പ്രാർത്ഥന അങ്ങനെയല്ല. ദൈവത്തിന്റെ പ്രാർത്ഥന ഇസ് എ ഇമ്പോർട്ട് പ്രയർ. ഇമ്പോർട്ട് പ്രയർ എന്താണത്? ദൈവത്തിന്റെ ഇഷ്ടം അറിയാനാണ് പോയി പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ആ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റാനാണ് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് യേശുവിന്റെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥന തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അങ്ങോട്ടേക്ക് അറിയിക്കുന്നു. എന്നാൽ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതാ ആ പിതാവിന്റെ സന്ധിയിൽ പോയി നിൽക്കുന്നു, പിതാവ് ഹൃദയത്തിൽ വെളിപ്പെടുത്തുന്നു, അങ്ങനെ പിതാവ് കാണിച്ചു കൊടുക്കുന്നത് കർത്താവ് ഭൂമിയിൽ ചെയ്യുന്നു. വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്? അപ്പോ ഇതിന്റെ അർത്ഥം നമുക്കൊന്നും ചോദിക്കും, നമ്മളൊന്നും ചോദിക്കരുതെന്നല്ല. നമുക്ക് ചോദിക്കാം, നമുക്ക് വേറെ ആരാ ഉള്ളേ. പക്ഷേ നമ്മൾ ആ ദൈവപുത്രന്റെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ നിനക്ക് വേണ്ടതൊക്കെ നിന്നെ തേടി വരും. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഇതാ നിനക്ക് ഇതും ലഭിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിലൊക്കെ നമ്മൾ ആ യേശുവിന്റെ പ്രാർത്ഥന, യേശു ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാം, പോയി കണ്ടുപിടിച്ചോ. യേശു ക്രിസ്തു ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കും. ശിഷ്യന്മാർ ധാരാളം പേരുണ്ടായിരുന്നു, അതിൽ നിന്ന് അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുന്ന രംഗം ശ്രദ്ധിക്കുക. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം, താഴേക്ക് ഇറങ്ങി വന്നു മലയിൽ നിന്ന്. ശിഷ്യന്മാർ പലരുണ്ട്, അതിനിടയിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു. അപ്പസ്തോലന്മാർക്കൊന്ന് പേരുണ്ട്. ശ്രദ്ധിച്ചേ എന്താ ഈ സംഭവം? രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോ ദൈവ ഹൃദയത്തിൽ കൊടുക്കുന്ന ചിന്തയാണ് ഇത്രയും ശിഷ്യന്മാരുടെ ഇടയിൽ 12 പേരെ തെരഞ്ഞെടുത്ത് അപ്പസ്തോലന്മാരുടെ പേരിടുക. കർത്താവ് നേരെ വന്നത്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അങ്ങനെ 12 പേരെ തെരഞ്ഞെടുത്ത് അതിനിടയിൽ നിന്ന് അവർക്ക് അപ്പസ്തോലന്മാരുടെ പേരിട്ടു. ശ്രദ്ധിച്ച ദൈവത്തിന്റെ ചിന്തകൾ പ്രാപിക്കുന്നു, ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ മെസ്സേജ് ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാകും. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എക്സ്പെക്ട് ടു ബി റാപ്ചർഡ് ബിഫോർ ആന്റിക്രൈസ്റ്റ് കം. അപ്പോ ഞങ്ങൾ ഇനി അതിനുവേണ്ടി ഒരുങ്ങണോ? പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചാട്ടെ, അതിന്റെ ടൈറ്റിൽ എങ്ങോട്ടൊക്കെയാ ഫോക്കസ് ചെയ്യുന്നത്? അറ്റ് ദ സെയിം ടൈം പ്രിപ്പയർ ടു ബി ഓവർകം ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. ആ മാർക്ക് ഓഫ് ദ ബീസ്റ്റിനെ ജയിക്കാൻ ഒരുങ്ങുക. അതിന് നമ്മളെ ഫോക്കസ് ചെയ്യിക്കുന്നത് മാർക്ക് ഓഫ് ദ ബീസ്റ്റിനെ ജയിക്കാൻ ഒരുങ്ങുക എന്നുള്ളതാണ് സന്ദേശം. അവിടെ നിങ്ങൾ സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി അതിന്റെ ഫസ്റ്റ് പാർട്ട് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യിപ്പിച്ചതിന്റെ ഉദ്ദേശം, ദൈവം അത് ചെയ്യിപ്പിച്ചതിന്റെ ഉദ്ദേശം ഇങ്ങനെയാണ്. കാരണം നമ്മുടെ നല്ലൊരു കൂട്ടം സഹോദരങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ദുരുപദേശത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അതേ ഓർത്താണ് പൗലോസ് പറയുന്നത്, ആര് നിങ്ങളെ ചതിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോയി സത്യം അറിയണമെങ്കിൽ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്താലേ അവരിൽ നല്ലൊരു പങ്കും അത് കേൾക്കാൻ തുനിയുകയുള്ളൂ. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. എക്സ്പെക്ടഡ് ടു ബി റാപ്ചർഡ് ബിഫോർ ആന്റിക്രൈസ്റ്റ് കം. നിങ്ങൾക്കറിയാമോ, 2 ടൈപ്സ് ഓഫ് റാപ്ചർ ഇസ് ദേർ. 1 ഈസ് വിത്ത് ബോഡി, അനദർ ഈസ് വിതൗട്ട് ബോഡി. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളാം, ഈ റാപ്ചറിൽ എന്തോ സംഭവിക്കണമെന്ന് അറിയാമോ? അത് തന്നെയാണ് രണ്ടിലും നടക്കുന്നത്. അതിൽ ഒന്നാണ് നമ്മുടെ മരണം, മറ്റൊന്നാണ് കർത്താവിന്റെ വരവ്. രണ്ടും ഒരേപോലെ ഉള്ളൂ. ഇത് മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ചുരുക്കം, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി ഉള്ള ബഹളങ്ങളൊക്കെയാണ്. ശ്രദ്ധിച്ചേ, രണ്ടിന്റെയും റിസൾട്ട് എന്നാണെന്നറിയാമോ? രണ്ടിന്റെയും റിസൾട്ട്, ചെറിയ വ്യത്യാസമുള്ളൂ രണ്ടിനും, രണ്ടിന്റെയും റിസൾട്ട് കർത്താവോട് കൂടെ ഇരിക്കുന്നു. കർത്താവോട് കൂടെ ഇരിക്കും.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് തെസ്സലോനിക്യസ് 4:16 മുതൽ വായിക്കുമ്പോൾ ഇതാ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുക വിലജീവനോട് ശേഷിക്കുന്നവരാണ് നാം അവരോടൊപ്പം കർത്താവിനെതിരേൽപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം കർത്താവിനോട് കൂടെ ഇരിക്കും. അതിന്റെ റിസൾട്ട് എന്തുവാ? നാം കർത്താവിനോടുകൂടെ തുറന്ന് ജീവിക്കും, കർത്താവിനോടുകൂടെ വസിക്കും. ഇതല്ലേ റിസൾട്ട്? ഇതല്ലേ റാപ്ചർ എന്ന് പറയുന്നത്? തുടർന്ന് നാം കർത്താവിനോട് വസിക്കും. ശരിയാണോ? ഇത് തന്നെയല്ലയോ നമ്മുടെ മരണത്തിൽ സംഭവിക്കുന്നത്? ഇത് തന്നെയല്ലയോ നമ്മുടെ മരണത്തിൽ സംഭവിക്കുന്നത്? ശരീരം വിട്ടാൽ ആ നിമിഷം നാം കർത്താവിനോട് വസിക്കും. രണ്ടു ഒന്നല്ലേ? എന്നാ പിന്നെ ഒന്നിന് മാത്രം നമ്മൾ ഒരുങ്ങുന്നത് എന്തിനാ? ഇപ്പോഴേ ഒരുങ്ങിയിരിക്കുക നമ്മുടെ റാപ്ചർ ആയ മരണത്തിനൊരുങ്ങിയിരിക്കുക. കർത്താവ് വരുമ്പോൾ റാപ്ചർ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഈ ശരീരം ഇവിടെ രൂപാന്തരപ്പെടും, അത്രേ ഉള്ളൂ. സ്വർഗത്തിൽ ജീവിക്കാൻ ഈ ശരീരമൊന്നും വേണ്ട, ഭൂമിയിൽ വെളിപ്പെടാനാണ് ഈ ശരീരം വേണ്ടേ. സ്വർഗത്തിൽ ജീവിക്കാൻ ഈ ശരീരമൊന്നും വേണ്ട, ഭൂമിയിൽ വെളിപ്പെടാനാണ് ഈ ശരീരം. പ്രിയ സഹോദരളെ, അവർ ഡെത്ത് ഈസ് അവർ റാപ്ചർ. Death is certain. Only the time is uncertain. മരണം നിശ്ചയമാ, സമയം മാത്രമേ നിശ്ചയമല്ലാത്തതുള്ളൂ. Be ready for a rapture. Death. Hallelujah. പലർക്കും ഇതിനെ കുറിച്ച് പറയുന്നതേ പേടിയാ. എന്തിനാ ഇത് പേടിക്കണേ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഈവന്റ് ഇൻ എ ഹ്യൂമൻ ലൈഫ്, ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഈവന്റ് ഇൻ എ ഹ്യൂമൻ ലൈഫ്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയും, തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. നമ്മള് ആ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. മനുഷ്യന്റെ ഇതിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയപ്പാടൊക്കെ വരുന്നത്, ദൈവത്തിന്റെ ആ കാഴ്ചപ്പാടിലെ കാര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങും. ഒരു പക്ഷെ ഇതെന്ത് ഈ പറഞ്ഞേ? വേറെ രണ്ടിന്റെയും റിസൾട്ട് ഒന്നാന്ന്. രണ്ടും മനുഷ്യൻ ദൈവത്തോടു കൂടി ഇരിക്കും, രണ്ടും മനുഷ്യൻ കർത്താവോട് കൂടെ ഇരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ വാക്യങ്ങളൊന്ന് വായിക്കാം. First Thessalonians chapter 4 verse 16. ഇതിന്റെ റിസൾട്ട് ശ്രദ്ധിച്ചോട്ടോ. കർത്താവ് താൻ ഗംഭീര, കർത്താവ് യേശുക്രിസ്തു മധ്യസ്ഥന്റെ സഭയെ ചേർക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാനത്തോടും കൂടി സ്വർഗത്തിന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശം കർത്താവിനെതിരാകുമ്പോൾ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇനി ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങനെ നാം കർത്താവ് എപ്പോഴും കർത്താവോട് കൂടെ ഇരിക്കും. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്താ? നാം കർത്താവോട് കൂടെ ഇരിക്കും. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ കർത്താവോട് കൂടി ഇരിക്കുന്നതില്? കർത്താവോട് കൂടി ഇരിക്കും. ഇനി പലതും പറയാണ്, ഇത് തന്നെയാണ് എന്റെ മരണത്തിനും സംഭവിക്കുന്നത്. ഞാൻ ശരീരം വിടുന്നാണ് എന്റെ മരണം. ഞാൻ ശരീരം വിട്ടാൽ ആ നിമിഷം കർത്താവോട് കൂടി ഇരിക്കും. ഞാൻ ശരീരം വിട്ടാൽ ആ നിമിഷം കർത്താവോട് കൂടി ഇരിക്കും. രണ്ടിന്റെ റിസൾട്ട് ഒന്നാണ്. രണ്ടിന്റെ റിസൾട്ട് ഒന്ന്. സോ ബി റെഡി, ബി പ്രിപ്പയർഡ്. ഹല്ലേലൂയ്യ. ദ സെക്കൻഡ് കൊരിന്ത്യൻസ് 5:18 അതിന്റെ 6-8 വായിക്കാം. ആദ്യാ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവിലൂടെ അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. ശരീരത്തിൽ വസിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? കർത്താവ് ഇരുന്ന് അകന്ന് ജീവിക്കുന്നു. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ശരീരത്തിൽ വസിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നു? കർത്താവിൽ നിന്ന് അകന്ന് പരദേശികളായിരിക്കുന്നു വചനം പറയുന്നേ. ഇനി ശ്രദ്ധിച്ചോ, ശരീരം വിട്ടാലോ ഉടനെ സ്വദേശിയാവും, ഉടനെ സ്വദേശിയാവും. വീട്ടിൽ പോകാൻ താല്പര്യമില്ലേ? ഇവിടെ പലരും കോവിഡ് ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഒരു ലീവ് കിട്ടാൻ നോക്കിയിരിക്കുകയാണ് നാട്ടിലേക്ക് വെച്ച് പിടിക്കാൻ. മനസ്സിലായോ? അവിടെ ചെന്നാൽ കൊതുക് കടിയും പാർക്കെട്ടാണെങ്കിൽ ഇവർക്ക് കുഴപ്പമില്ല, വെച്ച് പിടിക്കും അങ്ങോട്ടേക്ക്. രണ്ടു ദിവസം കൂടി ലീവ് എടുത്ത് അത് അപ്പുറം കൂടി ഇപ്പുറം കൂടി ഒക്കെ ഒരാഴ്ച തകച്ചു വിടുകയാണ് സ്വദേശത്തേക്ക് പോവാൻ. പക്ഷേ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് നല്ലൊരു മകൻ സ്വദേശത്തേക്ക് പോകാൻ ഒരു താല്പര്യവും ഇല്ല. അപ്പൊ തന്നെ ചോദിച്ചോളൂ, എന്തോ പ്രശ്നം എവിടെയൊക്കെയോ ഉണ്ട്. ഇദ്ദേഹം പറയാണ്, ഇതാ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. ഇനി അതിന്റെ 8 വാക്യം, അങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. പരദേശിയായിരിക്കാനല്ല, സ്വദേശിയായിരിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരം വിട്ടെന്ന് വെച്ചാൽ മരണം. ആ മരണത്തിന് എന്ത് പറ്റുന്നു?
ശരീരം വിട്ട് കർത്താവിനോടുകൂടെ ആയിരിക്കും. കർത്താവിന് അപ്പൊ ശരീരം വിട്ടാൽ ആ നിമിഷം എന്ത് സംഭവിക്കണേ? കർത്താവിനോടുകൂടെ. റാപ്ചറിൽ എന്താ സംഭവിക്കണേ? കർത്താവിനോടുകൂടെ. ശരീരം വിട്ടാൽ എന്ത് സംഭവിക്കണേ? കർത്താവിനോടുകൂടെ. പിന്നെ എന്തിനാ മക്കളെ ഭയപ്പെടുന്നേ? നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ലോക സ്നേഹവും ലോക ദർശനവും കർത്താവിന്റെ വചനങ്ങൾ അറിയാൻ പാടില്ലാത്തതുമാണ് നമ്മൾ ഭയപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചന സഭാപ്രസംഗി 7-ാം അധ്യായത്തിൽ പറയുന്നത്, ജന്മദിനത്തെക്കാൾ നല്ലത് മരണദിനമാണ്. നിങ്ങൾ ഇതും കേട്ട് പേടിക്കണ്ട കേട്ടോ. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവത്തിന്റെ വചനമായി ഏതെങ്കിലും വചനം അല്ലെങ്കിൽ എന്നെ അറിയിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ പലപ്പോഴും കേട്ട സുവിശേഷം വേറെ ടൈപ്പും ദർശനവും ഒക്കെ ആയതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം ദൈവാത്മാവ നയിക്കപ്പെടുന്നുവെങ്കിൽ നാം അടുത്തത് എന്താ ചെയ്യാൻ പോകണേ എന്നുള്ള ഒരു പിടുത്തവും കിട്ടത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അത് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇനി ആകുലചിത്രമൊന്നും ആകേണ്ട. അയ്യോ, ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ എന്നുള്ള ആകുലചിത്രമൊന്നും ആകേണ്ട. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യം, ഇതാ, എക്സ്പെക്ട് ടു ബി റാപ്ചർഡ്, ദാറ്റ്സ് യുവർ ഡെത്ത്. ഓക്കെ, മനസ്സിലാകുക. കാരണം കർത്താവ് പലരെയും ഇവിടുന്ന് നേരത്തെ വിട്ടുപോകാൻ സമ്മതിക്കും, നേരത്തെ വിട്ടുപോകാൻ സമ്മതിക്കും. കാരണം ഇവർക്ക് ഇതിനെ ഓവർകം ചെയ്യാനുള്ള പവർ അവർക്കില്ല. ദൈവം അനുവദിക്കുക, അത് ഫ്യൂച്ചറിൽ നമുക്ക് സംസാരിക്കാം. അവർക്ക് ഇതിനെ ഓവർ പോർ ചെയ്യാനുള്ള പവർ ഇല്ല. അപ്പൊ പലരെയും നേരത്തെ ഇവിടുന്ന് വിട്ടുപോകാൻ സമ്മതിക്കും, നേരത്തെ ഇവിടുന്ന് വിട്ടുപോകാൻ സമ്മതിക്കും. ഹല്ലേലൂയ. കാരണം അവര് ഈ വിഷയത്തിലൂടെ കടന്നു വരുമ്പോൾ അവർ വിശ്വാസത്യാഗത്തിലേക്ക് പോകും. നല്ലവരാ, വിശ്വാസത്യാഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കർത്താവ് നേരത്തെ ഇവിടുന്ന് വിട്ടുപോകാൻ സമ്മതിക്കും. ഹല്ലേലൂയ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. അപ്പോ അതേ സമയം തന്നെ നിങ്ങൾ മാർഗോപദേശത്തെ ജയിക്കുവാൻ വേണ്ടി ഒരുങ്ങുക. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ഇതാ, നിങ്ങൾ ചിന്തിക്കും ഇത് ഏത് രീതിയിലുള്ള ഒരു പാറ്റേണാ. നിങ്ങൾക്കറിയാമോ, അപ്പസ്തല പ്രവർത്തികളിലേക്ക് വരുമ്പോ വിസ് ദ പൗലോസ്, ഞാൻ ചിന്തിക്കുന്നു അപ്പസ്തല പ്രവൃത്തി 16-ാം ചിന്തിക്കുന്നു, ഏദൻസ് എന്ന് പറയുന്ന ഒരു സിറ്റി, വളരെ ഫേമസ് ആയിട്ടുള്ള സിറ്റിയാ, അതിലേക്ക് ചെല്ലുമ്പോ അദ്ദേഹം കാണുന്നത് അവിടെ നിറച്ച് വിഗ്രഹങ്ങൾ നിൽക്കുക, നിറച്ച് വിഗ്രഹങ്ങൾ. അദ്ദേഹത്തിന് അങ്ങ് ചൂട് പിടിച്ചു അകത്ത്, ആത്മാവിന്റെ ചൂടാണേ, ചൂട് പിടിച്ചു. അപ്പോ ഇവരോട് എങ്ങനെയെങ്കിലും ഇതാ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടണമെന്ന് അറിയിക്കണമല്ലോ. അങ്ങനെ നടക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു കല്ല് നോക്കിയപ്പോ അൺനോൺ ഗോഡ്, അജ്ഞാത ദേവനെന്ന് കണ്ടത്. അജ്ഞാത ദേവനെന്ന് ഉടനെ അവരോട് പറയാൻ പറ്റുമോ, നിങ്ങൾ പാപികളാണ്, നിങ്ങൾ വിഗ്രഹാരാധകരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒറ്റയടിക്ക് കാര്യങ്ങൾ പറഞ്ഞ് ഒരു ബുദ്ധിമോശം കാണിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ദൈവം അപ്പോൾ ഒരു ജ്ഞാനം കൊടുത്തു. ഇത് ദൈവമക്കൾക്കുള്ള ഒരു പ്രത്യേകതയാ. കഥാവിന്റെ വചനം പറയുന്നു, ആ സമയമുണ്ടല്ലോ നിങ്ങൾ എന്ത് പറയണമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. എന്ത് പറയണമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട, ആ നിമിഷം നിങ്ങൾക്കത് നൽകപ്പെടും. അത് നിങ്ങൾ അങ്ങ് പറഞ്ഞാ മതി, നിങ്ങളല്ല, നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവത്രേ അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പോ ഇതാ ദൈവത്തിന്റെ ദാസൻ അവിടെ ആയിരിക്കുന്ന സമയത്ത്, ആ ഏദൻസ് സിറ്റിയിൽ ആയിരിക്കുന്ന സമയത്ത് ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. നമ്മളെ അറിവില്ലാത്തവരാണെങ്കിൽ നമ്മൾ പറഞ്ഞേനെ, നേരെ പോയിട്ട് പല വീടുകളിലും ചെന്നിട്ട് പറയണ കണ്ടല്ലേ, ചില സഹോദരങ്ങളെ അറിവില്ല, കൊന്ത കുഞ്ഞ് നിന്റെ കൊലക്കയറാണ്, അത് നിന്നെ കൊണ്ടേ പോകുള്ളൂ. ഇത് കഴിയുമ്പോ അത് പറയുമ്പോ തന്നെ അവര് നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് അകറ്റും. പിന്നെ നിങ്ങൾ എന്നാ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ വിവേകത്തോടുകൂടിയല്ല അവിടെ പെരുമാറുന്നത്. അപ്പോ എന്നാൽ ദൈവത്തിന്റെ ദാസൻ ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. ദൈവത്തിന്റെ ദാസന് ദൈവം കൊടുത്ത് എന്തിനാണെന്നറിയാമോ, അവിടെ ഒരു പ്രസംഗം. ആദ്യം തന്നെ ആ അജ്ഞാത ദേവൻ എന്ന് പറഞ്ഞ കല്ല്, ആ കല്ലിനെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സകലത്തിലും ഭക്തിയുള്ളവരെന്ന് ഞാൻ കാണുന്നു. കണ്ടോ, നിങ്ങൾ സകലത്തിലും ഭക്തിയുള്ളവരെന്ന് കാണുന്നു. നിങ്ങൾ അജ്ഞാത ദേവനെന്ന് പറഞ്ഞ് ഈ പേരിട്ട് കൊടുത്തിരിക്കുന്ന ഈ വേദിക്കല്ല്, ഈ കല്ല്, ആ കല്ല് അവിടെയുണ്ട്. നിങ്ങൾ അജ്ഞാത ദേവൻ എന്ന് പേരിട്ടിരിക്കുക. ദൈവം അപ്പൊ അവിടെ നിന്ന് പിടിച്ചു. അദ്ദേഹം പറഞ്ഞ കല്ല് ദൈവമാണെന്നല്ല പറയുന്നേ, പക്ഷെ അവിടെ നിന്ന് പിടിച്ച് കയറുകയാ. എങ്കിലും ഇവര് മെസ്സേജ് കേൾക്കത്തുള്ളൂ. അവിടെ നിന്ന് പിടിച്ച് കയറുക, നിങ്ങൾ അജ്ഞാത ദേവൻ എന്ന് ഇതാ പേരിട്ടിരിക്കുന്ന ഈ കല്ല്. ഒരു അങ്ങനെ ഒരു ദൈവമുണ്ട്, നിങ്ങൾ പേരിട്ട ദൈവം, അങ്ങനെ ഒരു ദൈവമുണ്ട്. ആ ദൈവവും ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളും ഉണ്ടാക്കിയ ദൈവമാണ്.
എന്നിട്ട് പറയാണ് ഈ ദൈവത്തെ കുറിച്ച് നിങ്ങളുടെ കവിവരന്മാർ, അത് നിങ്ങൾ, നിങ്ങളുടെ നിങ്ങൾ പേരിട്ട ദൈവം നിങ്ങളുടെ കവിവരന്മാരിൽ ചിലര് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ 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 എന്ന് ബാക്കിയിട്ട്? അവസാനം അദ്ദേഹം എവിടെ കൊണ്ടുവച്ചെന്നറിയാമോ? നിങ്ങൾ ആ ദൈവം ആലയത്തിലോ കല്ലിലോ ഒന്നും വസിക്കത്തില്ല, നിങ്ങൾ എല്ലാവരും ആ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടണം. കൊണ്ടോ കണ്ടോ കൊണ്ടോ വെച്ച വെപ്പുണ്ടോ? തന്റെ പരിപാടി അവിടെ നടത്തുകയും ചെയ്തു. തനിക്ക് എന്താ പറയണ്ടേ? നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടണം. എവിടെ നിന്ന് തുടങ്ങി? അവരിൽ നിന്ന് തുടങ്ങി. അവരിട്ട അജ്ഞാതദേവൻ എന്ന് പറയുന്ന ആ കല്ലിൽ തുടങ്ങിയിട്ട്, ആ കല്ല് ദൈവമാണെന്നല്ല പറഞ്ഞേ, ആ അജ്ഞാതദേവൻ അവസാനം കൊണ്ട വെച്ചത് ആലയങ്ങളിലോ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളിലോ വസിക്കുന്നില്ല എന്ന് കൊണ്ടുവന്നിട്ട് അവസാനം കൊണ്ടുവന്ന് അവരെ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തിലെ ഹൃദയത്തിന് ചിന്തകൾ കൊടുത്തു. നിങ്ങൾക്കും അതേ ചിന്തകൾ തന്നെ തരും, അതേ ചിന്തകൾ തന്നെ തരും. ഹല്ലേലൂയ. അപ്പോ ഇത് കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ചില സംശയങ്ങളുണ്ടാകും. ഇതാ കർത്താവ്, അന്ന് കർത്താവ് യേശു ക്രിസ്തു വേശ്യയുടെയും ചുങ്കക്കാരുടെയും കൂടെ പോയിരുന്നു. അന്നത്തെ പരീശന്മാർക്ക് എന്നായിരുന്നു പ്രശ്നമെന്ന് അറിയാം. അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, യോ ഇവനോ ഇവനോ ഇവൻ ദൈവത്തിൽ നിന്ന് വന്നവനൊന്നുമല്ല, കാരണം ഇവര് പാപികളാന്നുള്ള കാര്യം അവരെ അറിഞ്ഞുകൂടെ, പാപികളുടെ സ്നേഹിതൻ. എന്നാൽ യേശു അവിടെ പോയിരുന്നത് അവരെ പോലെ പാപം ചെയ്യാനോ അവരുടെ കൂട്ടത്തിൽ ചേരാനോ അല്ല, അവരെയും കൂടെ നീതിമാന്മാരാക്കി മാനസാന്തരപ്പെടുത്തി ദൈവരാജ്യം അവകാശമാക്കുവാൻ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമുക്ക് അപ്പോഴപ്പോൾ തരുന്ന പരിജ്ഞാനം നമ്മൾ ഉപയോഗിക്കുക, അത് നമ്മൾ പ്രാവർത്തികത്തിൽ കൊണ്ടുവരിക. യേശുവിനെ ശ്രദ്ധിക്കുക. എന്താ പറയണേ? ഇതാ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ പേഴ്സ് എടുക്കേണ്ട, പൊക്കണം എടുക്കണ്ട, വാളും ഇതൊന്നും വേണ്ട. പക്ഷേ ആ യേശു അവസാന സമയമായപ്പോ ഇതാ ഒരു ചെറിയൊരു ഷിഫ്റ്റ് പറഞ്ഞൊരു കാര്യം, ഇപ്പോ മടിശീലുള്ളവൻ അത് എടുത്തോട്ടെ, പേഴ്സ് ഉള്ളവൻ പൊക്കണമുള്ളവൻ അത് എടുത്തോട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന്, പക്ഷെ ഇപ്പോൾ അത് എടുത്തോട്ടെ. ഇനിയിപ്പോ നിങ്ങൾക്ക് വാളില്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രം വിറ്റ് വാൾ വാങ്ങിക്കും. ഉടനെ നമുക്ക് വേണമെങ്കിൽ യേശുവിനോട് ചോദിക്കാം, യേശുവേ ആ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയല്ലേ, അങ്ങനല്ലേ വിശ്വാസത്തിന്റെ നായകൻ? ശ്രദ്ധിച്ച് കേട്ടാട്ടെ, ഓരോ സമയത്തും അപ്പോഴപ്പോഴുള്ള ആഹാരമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക, അത് അതനുസരിച്ച് നമ്മൾ ദൈവസ്ഥയ്ക്ക് ഒരുങ്ങുക. കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നോ എങ്ങോട്ടൊക്കെയോ പോകുന്നു അറിയാൻ പാടില്ലാത്തതുപോലെയാണ് ദൈവത്താൽ ജനിച്ചത്. അപ്പോ ഈ ഒരു തലത്തിൽ ജീവിപ്പാനുള്ള ആഗ്രഹം നമുക്ക് വേണം. ഈ ആഗ്രഹം കർത്താവേ എനിക്കങ്ങ് ജനിപ്പിക്കണം. വിശപ്പില്ലാത്തവൻ എന്തൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല. ആ പുള്ളി എങ്ങനെയും എന്തൊക്കെ എന്തൊക്കെ കൊടുത്താലും ഓ ഓ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വിശപ്പില്ലാത്ത വ്യക്തിക്ക് ദൈവജനം കൊടുത്താൽ എപ്പോഴും നോട്ടം ക്ലോക്കിലേക്കായിരിക്കും. മനസ്സിലായോ? പ്രസംഗിക്കുമ്പോൾ എനിക്ക് എപ്പോഴും അറിയാൻ പറ്റുന്നൊരു സംഭവമാണ്, ക്ലോക്കിലേക്കായിരിക്കും. തീരുന്നില്ലയോ തീരുന്നില്ലയോ? ചില പിള്ളേരെ കണ്ടിട്ടില്ല, വണ്ടി കയറ്റി കഴിഞ്ഞാൽ മമ്മി സ്ഥലമായോ സ്ഥലമായോ സ്ഥലമായോ? കാരണം ഇറങ്ങാനുള്ള തിരക്കൊണ്ടാണേ, സ്ഥലമാകാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടൊന്നും അല്ല, ഇറങ്ങാനുള്ള തിരക്കുണ്ടാ. ഹല്ലേലൂയ. ഇതേപോലെയാ പലരും ഇടയ്ക്കിടയ്ക്ക് ക്ലോക്ക് ക്ലോക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രിയരെ, നമുക്കകത്ത് വിശപ്പില്ലെന്നുള്ളത് വിഷയമാണിത്. അപ്പൊ വിശപ്പ് ഉണ്ടാകാൻ വേണ്ടി ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കത്താവേ, എനിക്ക് ലോകത്തിനായുള്ള വിശപ്പാണ്, അങ്ങേക്കായുള്ള വിശപ്പ്, ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിനായുള്ള വിശപ്പ് എന്റെ അകത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അനുസരിച്ചോ, ഇതേ പ്രക്രിയയാണ് കാൽവരി ക്രൂശിൽ നടന്നത്. ഇതേ പ്രക്രിയ കാൽവരി ക്രൂശിൽ നടന്നേ. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭുക്കൾ പിശാചും കൂട്ടിനും യേശുവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. കാരണം ഈ ആത്മാവ് നയിക്കപ്പെടുന്നവൻ അടുത്തത് എന്താ ചെയ്യാൻ പോണെന്ന്, എങ്ങനെയാ ചെയ്യാൻ പോണെന്ന് ഒരു പിടുത്തവും കിട്ടത്തില്ല പിശാചിന്റെ ആളുകൾക്കും മനുഷ്യർക്കും. പിശാചിന് പിടുത്തം കിട്ടത്തില്ല. അവര് പറയുന്നു, അവരിത് അറിഞ്ഞിരുന്നെങ്കിൽ അവരെ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ല. തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ചവർക്കൂടെ അവരുടെ കിങ്ഡം തകർന്നു. കാൽവരി ക്രൂശിൽ വെച്ച് അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയ്ക്ക് ജയോത്സവം കൊണ്ടാടി. തിരുവത്താഴ്ച ശുശ്രൂഷയെ ബന്ധപ്പെട്ട ആ പോയിന്റിലോ നമ്മൾ ദൈവം നിർത്തുന്നേ. ഇതാ ആ ഭാഗം വായിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് കിടക്കാം. ലോഡ എല്ലാം രണ്ടാം അധ്യായം അല്ലെങ്കിൽ കടന്നു വരുമ്പോ ഇതാ വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു രംഗം നമുക്കവിടെ വായിക്കാം. അവിടെ പറയാണ്, നേരത്തെ തൊട്ടു താഴെ പറഞ്ഞു,
ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായിരിക്കുന്നു പറഞ്ഞിട്ട് അതിന് താഴ്ത്തു പറയാണ്. എന്നാൽ അത് 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 ആരുടെ ഇടയിലാണെന്നറിയാമോ? അത് ഗ്രീക്കുകാരുടെ ഇടയിൽ. അവർ ജ്ഞാനം അന്വേഷിക്കുന്നവരാണ്, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ മാത്രം അറിയുന്നവരായിട്ടിരിക്കും. എന്നാൽ തികഞ്ഞവരുടെ ഇടയിലേക്ക് വരുമ്പോൾ ഇതാ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല. ഇനി ജ്ഞാനത്തിന്റെ മൂന്ന് ലെവലുകൾ പറയാൻ പോവുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്കത് പറയാൻ ടൈം കൂടിയില്ല. ഇതാ അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, മനുഷ്യരുടെ ജ്ഞാനമല്ല. അതായത് ഈ ലോകത്തിലെ എഞ്ചിനീയറിംഗ്, ഈ ലോകത്തിലെ ഡോക്ടറേറ്റ്, ഈ ലോകത്തിലെ കാര്യങ്ങൾ, ആ ജ്ഞാനമൊന്നുമല്ല. ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവും അല്ല. ഈ ലോകം വാഴുന്ന പിശാച്, പാശി പ്രഭു, യവന പ്രഭു, കർത്താവ് യേശു പറഞ്ഞു ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവനോട് യാതൊരു കാര്യവുമില്ല, സർവ്വലോകം ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു, അവരുടെ ജ്ഞാനവും അല്ല. ഇനി അതിന്റെ മുകളിൽ ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നില അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവ ലോക സൃഷ്ടിച്ചു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അപ്പോ മൂന്നാമത്തെ ലെവലാണ് ദൈവത്തിന്റെ ജ്ഞാനമായി മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു, ദൈവത്തിന്റെ ജ്ഞാനം. ഹല്ലേലൂയ. അപ്പോ ഏതൊരു കാര്യത്തിനും മൂന്ന് ചിന്തകളുണ്ട്, മൂന്ന് ചിന്തകൾ. അപ്പോ ലോകമനുഷ്യൻ, അപ്പൊ തന്നെ പിശാച് അതിന്റെ മുകളിൽ ചെയ്യുന്ന പരിപാടി, ദൈവം അവിടെ ചെയ്യുന്നവരുടെ. പലപ്പോഴും നിങ്ങൾ പറഞ്ഞു എളുപ്പത്തിൽ കാൽവരി ക്രൂശിലെ യാഗത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കാൽവരി ക്രൂശിലെ യാഗത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ദാ യേശു ക്രൂശിൽ കിടക്കണ കണ്ടിട്ട് നമ്മുടെ ആളുകൾ ദാ നമ്മുടെ ഒരു എലിയാൻ വെച്ചെടുത്തിയോ മേരിച്ചെടുത്തോ അതിലൂടെ കടന്നുപോയാൽ അവർ പറയും ഇവനൊക്കെ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ടല്ലേ, ഒരു കരണത്തടിക്കുന്നു, അതിന് മറുകരണം കാണിച്ചു കൊടുക്കുക, എന്തൊക്കെ പരിപാടിയായിരുന്നു, അതിന്റെ ദേ കിടക്കണ കണ്ടില്ലേ. ഇനി ആ മറിയയ്ക്ക് ആരാ ഉള്ളേ? പണ്ടേ ജോസഫ് പോയി, ഒരു ഇൻഷുറൻസ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഇതാ പ്ലെയിനൊക്കെ വീണ് കഴിയുമ്പോൾ ആളിൽ ഇൻഷുറൻസ് ഉണ്ടെന്നൊക്കെ അന്വേഷിക്കണം അല്ലേ. ഇതാ ഇൻഷുറൻസ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ അത് മനുഷ്യന്റെ ജ്ഞാനം. എന്നാൽ പിശാചിന്റെ ജ്ഞാനം എന്ന് പറയുന്നത്, അവർ പറയുന്നത് ഇവനാണ് അവകാശി, ആര്? യേശു. യേശുവിനെ കൊന്നാൽ ഇതാ രാജ്യം നമ്മുടേതാണ്, പിശാചിന്റെ ജ്ഞാനമാണ് അത്. എന്നാൽ ഇതൊന്നുമല്ല ദൈവം പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത്, ഏറ്റവും ഉയർന്ന ജ്ഞാനമാണ് ദൈവം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അങ്ങനെ അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ ദൈവപുത്രനെ കാണും. മൂന്നാമത്തെ ലെവൽ ജ്ഞാനം. നമ്മൾ സംസാരിക്കേണ്ടത് അതാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പലതും പറയുവാനായിട്ട് കഴിയും. എന്നാൽ നാം മനസ്സിലാക്കുക, ഹല്ലേലൂയ, ഇതാ ദൈവത്തിന്റെ ദാസന്മാർ ശരീരത്തില് പലപ്പോഴും പല വിഷയങ്ങളും വേദനകളും പലതും സഹിക്കും, അവരുടെ മനസ്സിലും ചിലത് സഹിക്കും. ഇതിന്റെയൊക്കെ ഉദ്ദേശമുണ്ട്. ആ ദൈവത്തിന്റെ എല്ലാ ദാസന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇതാ ഒരു മരണത്തിലൂടെ മാത്രമേ നമുക്കൊരു റെസറക്ഷൻ ഉണ്ടാവുകയുള്ളൂ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ എന്റെ ജഡത്തിൽ പൂരിപ്പിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, പാപം ചെയ്തിട്ട് കൊള്ളുന്ന അടിയുണ്ട്, അതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അപ്പോ ജഡത്തിൽ ഒരു കഷ്ടം വരുമ്പോൾ മനസ്സിലാക്കിക്കോ, ജഡം എന്ന് പറയും ശരീരം മാത്രമല്ല, നമ്മുടെ അകത്ത് ആ ജഡമണ്ഡലം കൂടിയുണ്ട്. അപ്പോ ഇവിടെ കഷ്ടം വരുമ്പോൾ മനസ്സിലാക്കിക്കോ, ഒരു ഉയർപ്പുണ്ട്. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഒക്കെ പറയുന്നത്, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അത് ശുശ്രൂഷയും ആയിട്ട് ഉള്ള ബന്ധമാണ്. അതുകൊണ്ട് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. അതെന്തിനാണെന്നറിയാമോ? ആ മരണം നമ്മളിൽ നടക്കാൻ. അത് ചിലപ്പോൾ ശരീരത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഉൾത്തളങ്ങളിലായിരിക്കാം. വിശുദ്ധ പൗലോസിന്റെ ജീവിതവും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ ജഡത്തിൽ ഒരു ശൂലം എന്റെ മേൽ വെച്ചിരിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പോ ജഡത്തിലൊരു മരണം നമ്മളിൽ സംഭവിക്കും, അത് നമ്മുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുക. ഇത് ആത്മീയർക്ക് വേണ്ടിയൊന്ന് കർത്താവ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, ഈ ജ്ഞാനം, ഏറ്റവും ഉയർന്ന ജ്ഞാനം ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു, പിശാചിനും കൂട്ടർക്കും ഇത് അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അവർ കർത്താവ് യേശുവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോ ഒരു ദൈവപുത്രൻ ജീവിക്കുമ്പോ അവന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. അതിനെ കൗണ്ടർ ചെയ്യാൻ, അതിനെ റിഫ്യൂട്ട് ചെയ്യാൻ, അതിനെ പിടിച്ചടക്കാൻ പിശാചിനോ ഈ ലോകത്തിനോ കഴിയുകയില്ല. ഇത് ആദ്യം മനസ്സിലാക്കുക. അന്ത്യകാലത്തേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അന്ത്യകാലത്ത് അവർ നിങ്ങളെ പള്ളികളിൽ ചെമ്മട്ടികൊണ്ട് അടിക്കും, അന്ത്യകാലത്ത് അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും, രാജാക്കന്മാരുടെയും പലരുടെയും അടുക്കൽ ദാ ഗവൺമെന്റ് അടുക്കൽ നിങ്ങളെ സാക്ഷ്യത്തിനായിട്ട് വിടും. ആ സമയത്ത് എന്ത് പറഞ്ഞുവെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ സംസാരിക്കുന്ന നിങ്ങളല്ല, നിങ്ങളുടെ ദൈവമാ, നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളിൽ സംസാരിക്കുന്നത്. ഇതാ ദൈവോത്രമാരുടെ ശൈലി, ദൈവോത്രമാരുടെ ശൈലി. അപ്പോ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവ ലോക സിദ്ധിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇത് മറഞ്ഞിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ് ഈ ജ്ഞാനമാ മർമ്മമായി ഞങ്ങൾ പറയുന്നത്. ഇത് ശ്രദ്ധിച്ചു കേട്ടോ, ആ ജ്ഞാനം ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല, പിശാചും കൂട്ടരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു, തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഈ പിശാചും കൂട്ടരുമാണ് മനുഷ്യരിലൂടെ ഇത് ചെയ്യിപ്പിച്ചെടുത്തത്. ഇതുവരെ മനുഷ്യരുടെ ചിന്തകളെ ഇളക്കിയിട്ട് ഇതാ യൂദാസിനെ ഒറ്റിക്കൊടുക്കാൻ പ്രേരിപ്പിച്ചത് ആരാ? സാത്താൻ അവന്റെ ഉള്ളിൽ കിടന്ന് ഒറ്റിക്കൊടുക്കാൻ പ്രേരിപ്പിച്ചു ഇല്ലേ. അപ്പോ പിശാചായിരുന്നു ഇതിന്റെ പുറകിൽ നിന്നുകൊണ്ടിരുന്ന വ്യക്തി. അപ്പോ ആ പിശാചും കൂട്ടരും ഇത് അറിഞ്ഞിരുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവർ യേശുവിനെ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ക്രൂശിച്ചതോടെ എന്ത് പറ്റി? അവരുടെ കിങ്ഡം താഴെ വീണു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധ വർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ ആത്മാവ് ഇന്ന് നമുക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത്, പ്രിയ മകനെ പ്രിയ മകളെ, നീയും ഇതുപോലെ ജീവിക്കേ, നീ ഇതുപോലെ ജീവിക്കേ, അകത്ത് കിട്ടുന്ന വചനം കൊണ്ട് നീ ജീവിക്കേ. അങ്ങനെ ജീവിക്കുമ്പോ നീയും ഒരു അൺപ്രഡിക്റ്റബിൾ ആകും, നീ ഒരു അതിശയമുള്ള വ്യക്തിയായി നീ മാറും. അല്ലാണ്ട് പുറമെയുള്ള മനുഷ്യപുത്രൻ മാത്രം ജീവിക്കുന്ന ആ തലത്തിലല്ല, മനുഷ്യപുത്രൻ മാത്രം ജീവിക്കുന്ന തലത്തിലല്ല, നീ ഒരു ട്രാൻസിഷനിലേക്ക് വാ. കുഞ്ഞെ, ഈ ബൈബിള് നമുക്ക് നൽകിയിരിക്കുന്നു അല്ലെ, ബൈബിളിലെ ചിന്തകൾ നമുക്ക് നൽകിയിരിക്കുന്നു. ഇതെന്തിനാണ്? നമ്മുടെ ട്രാൻസിഷന് സഹായിക്കുന്നു. മനുഷ്യനാണിത് വായിക്കുന്നത്, പക്ഷെ ദൈവപുത്രനാണ് ഇത് നീ അകത്തുനിന്ന് ഈ എഴുതിയ ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കാൻ തുടങ്ങും. ഇതാണ് പറയുന്നത്, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ മനുഷ്യനിൽ നിന്ന് നാം ദൈവപുത്രനിലേക്കുള്ള ട്രാൻസിഷൻ നടക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കണം. അങ്ങനെ ഒരു അതിശയമുള്ള വ്യക്തിയായി കാറ്റ് എങ്ങനെ ആ ഒരു തൂവലിനെ കൊണ്ടുപോകുന്നു, ഇതേപോലെ തന്നെ പ്രിയ കുഞ്ഞേ, എന്നെയും നിങ്ങളെയും ദൈവം കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക തന്റെ വചനത്തിലൂടെ. അങ്ങനെ വചനത്തിലൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ ദൈവാത്മാവ് നയിക്കപ്പെടുകയും നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ തെളിയിക്കും. ഇതാ ദൈവാത്മാവ് നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഈ പിതാവിനെ കേട്ടു. കർത്താവ് പറഞ്ഞു, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്റെ പിതാവ് എന്ത് കാണിക്കുന്നു, എന്റെ പിതാവ് എന്ത് പറയുന്നു, അതത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു ചിന്താതലം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരുവാൻ ഇതാ നമ്മൾ ബൈബിൾ വായിക്കുന്നു. നല്ല കാര്യം, നിരന്തരം വായിച്ചാട്ടെ, ആ വചനം ഹൃദയം സംഗ്രഹിച്ചാട്ടെ. എന്നാൽ ഇതാ അത് മനുഷ്യർ കൂടുതലിരിക്കുന്ന കാഴ്ച ജീവിക്കുന്ന ആ ഒരു തലമാണ്. എന്നാൽ ഈ ബൈബിൾ എഴുതിയ ദൈവത്തിന്റെ ആത്മാവ് അദൃശ്യ മണ്ഡലത്തിൽ, ദൈവ മക്കളുടെ മണ്ഡലത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് ആ ദൈവത്തിന്റെ ചിന്തകൾ സ്വീകരിച്ച് അത് കർത്താവാണ് സംസാരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് ലോക അവസാനം വരെ. അത് സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള നാളിൽ നിന്ന് ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തിന്റെ പ്രകാശമായി ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്, ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ കർത്താവ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ സാൽവേഷൻ നടക്കപ്പെടുവാനായിട്ട് ഇടയായത്. ഇതാ തുടർന്ന് ഈ ചിന്തകളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തിരുവത്താഴ ശുശ്രൂഷയിൽ നടക്കാം. ഫേസ്ബുക്കിലൂടെ എന്നെ കാണുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കൂടെ ചേർന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായി, നിങ്ങൾ ചിലർക്ക് ധാരാളം കേൾക്കാനുള്ള താല്പര്യമുണ്ട്, എന്നാൽ ഇപ്പോൾ അത് അറിയിക്കാനുള്ള സമയമില്ലല്ലോ. പിന്നെ വിഭവസമൃദ്ധമായ ഒരു സദ്യ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു വെബ്സൈറ്റ് പറഞ്ഞു തരാം, ആ വെബ്സൈറ്റിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം ദൈവരാജ്യ സന്ദേശങ്ങൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് അവിടെ അത് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ആ വെബ്സൈറ്റ് പറയാം, www.kingdommessages.com. ഒന്നുകൂടി പറയാം, www.kingdommessages, ദൈവരാജ്യ സന്ദേശങ്ങൾ kingdommessages.com. അതിൽ നിന്ന് കടന്നു ചെന്നാൽ ധാരാളം സന്ദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അന്നുള്ള ആഹാരവും ഡെയിലി ബ്രെഡും ഒക്കെ അതിലുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ചേർന്നതിന് സന്തോഷമുണ്ട്. ഞങ്ങൾ തിരുവത്താഴ്ച ശുശ്രൂഷയിലേക്ക് കയറുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്കും ഈ സൂം മീറ്റിംഗിൽ അത് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അത് അതിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽ വാട്സപ്പ് നമ്പറുകൾ താഴെ കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാ ഒരാഴ്ചയിൽ മൂന്ന് സൂം മീറ്റിംഗ് ആണുള്ളത്, വ്യാഴാഴ്ച വെള്ളിയാഴ്ച. വ്യാഴാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 10 മണിക്ക്. അതോടൊപ്പം തന്നെ അത് ബൈബിൾ ക്ലാസ്സാണ്. വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 11 മണിക്ക്, പിന്നെ ഞായറാഴ്ച ഇന്ത്യൻ സമയം 10 മണിക്ക്. സന്ദേശങ്ങളുണ്ട്, അതിന്റെ സൂം ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ഇതിന്റെ താഴെ കൊടുത്താൽ, ആ വാട്സപ്പ് നമ്പർ കൊടുത്താൽ നിങ്ങൾക്കും ഡീറ്റെയിൽ നിങ്ങൾക്ക് അത് ലഭിക്കും. മാത്രമല്ല ദിവസവും രാവിലെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ദൈവരാജ്യ സന്ദേശവും നിങ്ങളുടെ ആ വാട്സപ്പിൽ ലഭിക്കുന്നതാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ, നിങ്ങളുടെ അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് എന്റെ ഇതിലൂടെ കേട്ട പുതിയവർക്ക് എന്റെ പേരറിയത്തില്ല, എന്റെ പേര് ഷാജി ജോസഫ്. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ദി ലോർഡ്.